chapter 2 verse 5 revelation chapter 2 verse 5
ഏതിലിരുന്ന് വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അല്ലാഞ്ഞാൽ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ
നിന്റെ നിലവിളക്ക് അതിന്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും.
നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെടുക. റിമെമ്പർ ഫ്രം വേർ യു ആർ ഫോളൻ ആൻഡ് റിപ്പൻറ്. വളരെ പ്രധാനപ്പെട്ട ഒരു വേദഭാഗമായത്. എന്തുകൊണ്ടാണത് പ്രധാനപ്പെട്ട വേദഭാഗമായിരിക്കുന്നേ? എന്റെ പശ്ചാത്തലം കൊണ്ട് തന്നെ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കർത്താവ് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വലത്തുഭാഗത്തേക്ക് പോയി. അതിനുശേഷമുള്ള അനേക വർഷക്കാലം ദൈവസഭ പരിശുദ്ധാത്മാവിൽ പ്രവർത്തിക്കുന്നുണ്ട്. എങ്കിലും കർത്താവ് നേരിട്ട് സംസാരിക്കുന്ന വളരെ കുറവാണ്. ഒന്ന് നാം കാണുന്നുണ്ട്, ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നതെന്ത്? സൗൾ സൗൾ വൈ ആർ യു പെർസിക്യൂട്ടിംഗ് മീ? സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം, കർത്താവിൻ്റെ ശബ്ദം. പിന്നെ നാം ഒരു ശബ്ദം കേൾക്കുന്നത് സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊന്നപ്പോൾ, സ്റ്റീഫൻ മാർട്ടിയറായപ്പോൾ അവൻ സ്വർഗത്തിലേക്ക് നോക്കി. ദൈവമഹത്വവും ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ക്രിസ്തു നിൽക്കുന്നതും കണ്ടു. കുറച്ച് ഒന്നോ രണ്ടോ ഇൻസിഡൻസേ നമ്മൾ കാണുന്നുള്ളൂ. റേറാ പൗലൂസിന് ചില ദർശനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ കർത്താവ് മരിച്ചുയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വലത്തുഭാഗത്തേക്ക് പോയതിന് ശേഷം വീണ്ടും കർത്താവ് ഈ ഭൂമിയിലേക്ക് ഒന്ന് വെളിപ്പെടുകയാണ്. ശാരീരികമായിട്ടാണെന്ന് തോന്നില്ല, ഒരു വെളിപ്പാടാണ്. പക്ഷേ ശാരീരികമായിട്ട് കർത്താവ് വരുന്നത് കർത്താവിൻ്റെ മടങ്ങിവരവിലാണ്. പക്ഷേ യോഹന്നാൻ ആ ദർശനം കാണുമ്പോൾ, ആ വെളിപ്പാട് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് പല ചരിത്ര രേഖകളുണ്ട്, പല അഭിപ്രായങ്ങളുണ്ട്. BC 4 കർത്താവ് ജനിച്ചത്, AD 29 അതുകൊണ്ട് ക്രൂശീകരണം നടന്നതെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. AD 1 ജനിച്ച് AD 33 ചിന്തിക്കുന്നവരൊക്കെ ഉണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ഡേറ്റിനെ കുറിച്ച് വർഷത്തെക്കുറിച്ചൊക്കെ അല്പം തർക്കങ്ങളൊക്കെ ഒത്തിരി ഉണ്ട്. എന്തുമായിക്കൊള്ളട്ടെ, ഏറ്റവും ചുരുങ്ങിയത് ഒരു 60 ശേഷം കർത്താവിൻ്റെ ഒരു പ്രത്യക്ഷതയാണ് നമ്മൾ കാണുന്നത്. ഈ 60 ശേഷം പത്മോസിന്റെ ദ്വീപിലേക്ക് യേശു കർത്താവ് ഇറങ്ങി വരുമ്പോൾ കർത്താവ് എന്താ പറയുന്നറിയോ? നല്ല ചോദിക്കി. 60 ഒരു സ്പാൻ കഴിഞ്ഞിട്ട് കർത്താവ് പ്രത്യക്ഷപ്പെടുമ്പോൾ എന്താ കർത്താവ് സംസാരിക്കുക? അതിൻ്റെ 11 Revelation 1:11 1:11
സ്മിർണ, പെർഗമോസ്, തുയഥൈര, സർദിസ്, ഫിലദെൽഫിയ, ലവോദിക്യ എന്ന 7 സഭകൾക്കും അയക്കുക എന്നിങ്ങനെ കാഹളത്തിനൊത്ത ഒരു മഹാനാദം എന്റെ പുറകിൽ കേട്ടു.
അടുത്തത്,
എന്നോട് സംസാരിച്ച നാദം എന്ത് എന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞു. തിരിഞ്ഞപ്പോൾ 7 പൊന്നിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായ മനുഷ്യപുത്രനോട് സദൃശ്യനായവനെയും കണ്ടു.
ഉണ്ടോ ഈ പ്രത്യക്ഷതയിൽ കർത്താവിന്റെ ശബ്ദം, മഹാനാദത്തിനൊത്ത ശബ്ദം, കാഹള ശബ്ദം കേട്ടപ്പോൾ യോഹനൻ നോക്കി, ആരായി പറയുന്നേ? എന്താ മെസ്സേജ്? നീ കാണുന്നതിന് പുസ്തകത്തിൽ എഴുതി. എഫെസോസ്, സ്മിർന, പെർഗമോസ്, ത്രിയതൈര, സർദീസ്, ഫിലദെൽഫിയ, ലവോദിക്യ എന്ന 7 സഭകൾക്കും അയക്കുക. കർത്താവിന്റെ ഹൃദയം നിങ്ങൾ കണ്ടോ? കർത്താവിന്റെ ചിന്ത നിങ്ങൾക്ക് മനസ്സിലായോ? കർത്താവ് യോഹന്നാന് പ്രത്യക്ഷപ്പെടുമ്പോൾ യോഹന്നാൻ ആദ്യം കാണുന്നില്ല, ശബ്ദമാണ് കേൾക്കുന്നേ. കർത്താവിന്റെ ചിന്ത മുഴുവൻ സഭയിലാണ്. 60 വർഷത്തിന് ശേഷം തന്റെ പ്രിയ അപ്പോസ്തോലനായ യോഹന്നാന് ദർശനം കൊടുക്കുമ്പോൾ കർത്താവിന്റെ ഹൃദയവും മനസ്സും മുഴുവൻ സഭയ്ക്കകത്ത് നിൽക്കുകയാണ്. അവന്റെ ചിന്ത മറ്റൊന്നുമല്ല, സഭ. പിന്നെ അങ്ങോട്ടേക്ക് വലിയ ലോകത്തിലുള്ള ന്യായവിധിയെക്കുറിച്ച് കർത്താവ് പറയാൻ പോകും. അന്ത്യകാലത്ത് സംഭവിക്കാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ച് പറയുന്നതിന് മുൻപ് കർത്താവിന്റെ കാര്യം പറയാനുണ്ടെന്നറിയാമോ? സഭ. ഇത് കർത്താവിന്റെ ഹൃദയത്തിലുള്ളത് കൊണ്ടാണ് എനിക്കിത് പറയാൻ ആവേശം. കർത്താവിനേക്കാൾ വലുതൊന്നുമല്ല കേട്ടോ സഭ, പക്ഷെ കർത്താവിന് പ്രിയപ്പെട്ടതെന്തും എനിക്ക് പ്രിയപ്പെട്ടതാ. കർത്താവിന്റെ ഹൃദയത്തിനകത്ത് അപ്പോഴും സഭ നിൽക്കുകയാണ്. 1000 കോടി ആൾക്കാർ ഇവിടെ ഉണ്ടെങ്കിലും അതിന്റെ നടുവിലുള്ള ഒരു ചെറിയ കൂട്ടമായ സഭയിലേക്ക് കർത്താവ് നോക്കുന്നേ. കാരണമെന്താ? കാരണം യുഗായുഗമായി പ്രിയന്റെ കൂടെ വാഴാനായിട്ട് ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത് സഭയാ. അതുകൊണ്ടാണ് എനിക്ക് സഭ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്നത്. ഞാൻ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഒന്നാമത്തെ എൻ്റെ ചോദ്യം ഇതാണ്, ദൈവം എന്തെങ്ങനെ ചിന്തിക്കുന്നു? രണ്ടാമത്തെ എൻ്റെ ചോദ്യം, ഞാൻ എടുക്കുന്ന തീരുമാനങ്ങൾ സഭയെ എങ്ങനെ ബാധിക്കും, സഭയ്ക്ക് എങ്ങനെ ഇടച്ചേരുവോ? രണ്ട് ചോദ്യങ്ങൾ എപ്പോഴും എൻ്റെ മുമ്പിലുള്ളേ, ബാക്കിയെ പിന്നെ വരുന്ന ഭാഗത്തുള്ളൂ. കാരണം കർത്താവിൻ്റെ ഹൃദയത്തിനകത്തെ ചിന്ത നമ്മളവിടെ കാണുകയാണ്. സ്വരങ്ങൾ ഒത്തിരി കാര്യങ്ങൾ ഇതോടെ വന്നോട് പറയാനുണ്ട്, ഒത്തിരി കാര്യങ്ങൾ. ആരംഭിക്കുന്ന എവിടെന്നറിയോ? 1:4.
ആസ്യയിലെ 7 സഭകൾക്കും എഴുതുന്നത്, ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായവെങ്കിൽ നിന്ന് അവന്റെ സിംഹാസനത്തിന് മുൻപിലുള്ള 7 ആത്മാക്കളുടെ പക്കൽ നിന്നും വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദ്യ ജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയും ആയ യേശു ക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ.
7 സഭകൾക്കാണ് എഴുതുന്നത്. എഴുതുമ്പം ത്രിത്വമോടെ കാണുക, എന്താണ്? ഇരിക്കുന്നവൻ, ഇരുന്നവൻ, വരുന്നവൻ. ഹീ ഹൂ ഈസ്, ഹൂ വാസ്, ആൻഡ് ഹൂ ഈസ് ടു കം. അത് നമ്മൾ പാടിയത്, മാറാത്തവൻ, മാറ്റമില്ലാത്തവൻ. ഇരിക്കുന്നവൻ, ഇരുന്നവൻ, വരുന്നവൻ. അത് പിതാവിനെ കുറിച്ച്, കുറച്ച് താഴെ വരുമ്പോൾ നമുക്ക് യേശുക്രിസ്തുവിനെ കുറിച്ച് വന്ന വാക്യം കാണാൻ പറ്റും. 2, സിംഹാസനത്തിന്റെ മുൻപിലുള്ള 7 ആത്മാക്കളുടെ പക്കൽ നിന്നും. 7 ആത്മാക്കൾ എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത്, പരിശുദ്ധാത്മാവിനെ റെപ്രസെന്റ് ചെയ്യുക. കാരണം പരിശുദ്ധാത്മാവിനെ കുറിച്ച് എപ്പോഴും പറയുമ്പോൾ ആത്മാവിന്റെ 7 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എപ്പോഴും പറയുന്നത്. നമ്മളത് യെശയ്യാപ്രവചനത്തിൽ നമ്മളത് കാണുന്നുണ്ട്. എന്താണ്? അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് വസിക്കും, ജ്ഞാനത്തിന്റെ ആത്മാവ്, വിവേകത്തിന്റെ ആത്മാവ്, ആലോചനയുടെ ആത്മാവ്, ബലത്തിന്റെ ആത്മാവ്, പരിജ്ഞാനത്തിന്റെ ആത്മാവ്, യഹോഭക്തിയുടെ ആത്മാവ്. അപ്പൊ ഒരാത്മാവിന്റെ വിവിധ കാര്യങ്ങളാണുള്ളത്. അതുകൊണ്ടാണ് 7 ആത്മാക്കൾ എന്ന് കൊടുത്തിരിക്കുന്നത്. അല്ലാതെ 7 ആത്മാക്കൾ എന്നുള്ള അർത്ഥത്തിലല്ല, ഒരാത്മാവേ ഉള്ളൂ, പരിശുദ്ധാത്മാവ്. എന്നല്ല, പരിശുദ്ധാത്മാവിന്റെ 7 ക്യാരക്ടറിസ്റ്റിക്സ്, ജ്ഞാനത്തിന്റെ, വിവേകത്തിന്റെ, ആലോചനയുടെ, ബലത്തിന്റെ, പരിജ്ഞാനത്തിന്റെ, ദൈവഭയത്തിന്റെ ആത്മാവ്. 3, യേശുക്രിസ്തുവിൽ നിന്ന്. യേശുക്രിസ്തുവിൽ നിന്നല്ല, അന്ന് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുകയാണ്, വിശ്വസ്ത സാക്ഷി, ഫെയ്ത്ത്ഫുൾ വിറ്റ്നസ്. മരിച്ചവരിൽ ആദ്യജാതൻ, ഫസ്റ്റ് ബോൺ ഫ്രം ദ ഡെഡ്. അടുത്തത് റൂളർ ഓഫ് ദ കിങ്സ് ഓഫ് ദി എർത്ത്, ഭൂരാജാക്കന്മാർക്ക് അധിപതി. ഭൂരാജാക്കന്മാർക്ക് അധിപതി. ഇവിടെയുള്ള എല്ലാ അധികാരത്തിന്റെയും മുകളിലൊരു അധികാരമുണ്ട്, അത് നമ്മുടെ കർത്താവിന്റെ അധികാരമാണ്. നമുക്ക് ത്രിത്വം വരുന്നുണ്ടോ? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അവരിൽ നിന്ന് എന്താണ്? അവിടെ നിന്ന് പറയാണ്, നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ലേഖനങ്ങളെ മുഴുവൻ നമ്മൾ ഇക്കാര്യം പൗലോസ് എപ്പോൾ ലേഖനം എഴുതിയാൽ എന്നാ പറയുന്നത്? ഗ്രേസ് ആൻഡ് പീസ് ബി അപ്പോൺ യു. നിങ്ങൾക്ക് കൃപയും സമാധാനവും. നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള രണ്ട് കാര്യങ്ങളാണ്. നമ്മൾ ആശീർവാദമായിട്ട് എടുത്തിരിക്കുക. എന്താ എല്ലാ ലേഖനം വായിക്കുമ്പോഴും എന്തുണ്ട്? നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ. അപ്പൊ നമ്മൾ സാധാരണ ഈ എഴുത്തെഴുതും, നമുക്കൊരു പറച്ചിലുണ്ട്, ഞങ്ങൾക്കെല്ലാം സുഖമായിരിക്കുന്നു, നിങ്ങൾക്ക് സുഖം തന്നെ എന്ന് വിശ്വസിക്കുന്നു. അങ്ങനല്ലത്. കൃപയും സമാധാനം എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഗ്രേസ് ആൻഡ് പീസ്. ഒന്ന് കൃപ. നമ്മളൊത്തിരി കേട്ടിട്ടുണ്ട് ദൈവത്തിന്റെ കൃപയിലാണ് നമ്മുടെ ആത്മീയ ജീവിതം ആരംഭിച്ചത്. അർഹതയില്ലാത്തത് തന്നതുകൊണ്ടാണ്. കൃപയിലാണ് നമ്മുടെ ജീവിതം തുടരുന്നത്. അത് അവസാനിക്കുന്നതും കൃപയിലായിരിക്കും. സ്വർഗത്തിൽ ചെല്ലുമ്പോഴും നമ്മൾ വിളിച്ചു വന്നൊരു കാര്യം അതാ, ദൈവത്തിന്റെ കൃപ എന്നെ ഇവിടെ എത്തിച്ചു എന്ന് പറഞ്ഞാൽ എന്റെ കഴിവല്ല. ജോബി നേരത്തെ പറഞ്ഞ ഇതുണ്ടല്ലോ, ബലവാന്മാരേറെയില്ല, ജ്ഞാനികളേറെയില്ല, കുലമഹിമയുള്ളവരേറെയില്ല. നമ്മുടെ കുലമഹിമ എത്ര പറഞ്ഞാലും എവിടം വരെ ചെന്ന് നിൽക്കും? യഹൂദന്മാരുടെ അത്ര കുലമഹിമയൊന്നും പറയാനായിട്ടൊന്നുമില്ല. നമ്മൾ പിന്നെ നമ്മുടെ കുടുംബക്കാർ വലിയ കുടുംബക്കാരെന്നൊക്കെ പറയുന്നുണ്ടെന്നേ ഉള്ളൂ. അന്വേഷിച്ച് ചരിത്രം അന്വേഷിച്ച് പോകരുത്, കുടുംബത്തിന്റെ പ്രശ്നമാവും. എന്റെ ആന്റി, എന്നാ, ഞാൻ യാക്കോബയിലായിരുന്നപ്പം ഒരു ആന്റിയെ കിട്ടിച്ചുകൊണ്ടുവന്ന കത്തോലിക്ക എന്നാ. അപ്പൊ ഇവരെല്ലാം യാക്കോവക്കാർക്കൊരു പുച്ഛം കത്തോലിക്കര്. ആന്റി ഒരു വിദ്യ കണ്ടുപിടിച്ചു. ആന്റി ഒരു ദിവസം ഈ കുടുംബത്തിന്റെ ആൾക്കാരെയൊക്കെ ഒന്ന് പരിശോധിച്ചു. എന്നിട്ട് ആന്റി പറഞ്ഞ്, ആന്റി അടുത്ത പ്രാവശ്യം കളിയാക്കിയപ്പോ ആന്റി പറഞ്ഞു, നിങ്ങളുടെ കുടുംബക്കാരെന്ന് പറയാനായിട്ടില്ല, കോതകേരി ജോണി കള്ളനാ, കോതകേരി കുഞ്ഞൂട്ടി അടിപിടി ഉണ്ടാക്കുന്നവനാ. അങ്ങനെ പലരുമുള്ള കുടുംബം, അതുകൊണ്ട് കൂടുതൽ കുടുംബമഹിമെന്നും പറയണ്ട, അത്രയൊക്കെ നമുക്കും പറയാനുള്ളൂ. കുടുംബത്തിലെ ആൾക്കാരുടെ ചരിത്രം പരിശോധിക്കരുത്, ദുഃഖിക്കേണ്ടി വരും. പിന്നെ കുടുംബത്തിൽ എഴുതാൻ തുനിയത്തില്ല. ഓക്കെ. പക്ഷേ ബലഹീനമായതിനെ, കുലഹീനമായതിനെ, ജ്ഞാനമില്ലാത്തതിനെ, നികൃഷ്ടമായതിനെ തിരഞ്ഞെടുത്ത ദൈവത്തിന്റെ കൃപയാ സുവിശേഷം. അതാ ദൈവത്തിന്റെ കൃപയെന്ന് പറയുന്നത്. ബലഹീനമായ എന്താ പ്രശംസിക്കാനുള്ളത്? എന്തിനാ പ്രശംസിക്കാനുള്ളത്? ഒന്നും പ്രശംസിക്കാനില്ലാത്തപ്പം നമുക്കൊരു കാര്യം പ്രശംസിപ്പിക്കാം. നേരത്തെ നാം കേട്ടതുപോലെ, ദൈവമെന്നെ വിളിച്ചു, ദൈവമെന്നെ തെരഞ്ഞെടുത്തു, ദൈവമെന്നെ സ്നേഹിച്ചു. അത് അടുത്ത വാക്യം വായിക്കുന്ന ആറാം വാക്യം. ശ്രദ്ധിച്ചു,
സ്നേഹിക്കുന്നവനും
നമ്മെ സ്നേഹിച്ചവൻ,
നമ്മുടെ പാപം പോക്കി,
നമ്മുടെ പാപം പോക്കിയവൻ,
നമ്മെ തന്റെ രക്തത്താൽ വിടുവിച്ച്,
രക്തത്താൽ വിടുവിച്ചവൻ,
തന്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവനുമായവന് എന്നേക്കും മഹത്വവും ബലവും. ആമേൻ.
ശ്രദ്ധിച്ചേ, ഇതാ നമ്മുടെ യോഗ്യത. എന്താണ്? നമ്മെ അവൻ സ്നേഹിച്ചു. രണ്ട്, അവൻ നമ്മുടെ പാപം പോക്കി, നമ്മെ രക്തത്താൽ വിടുവിച്ചു. അത് മാത്രമല്ല, പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരുമാക്കി. എവിടെ പോകണം എന്നറിയാമോ? മനസ്സ് എവിടെ പോകണം? കറുത്ത കുപ്പായവും വെളുത്ത കുപ്പായവും ചുവന്ന കുപ്പായവും ഇട്ട് തിരുമേനി നിൽക്കുമ്പോൾ എന്നാ ഒരു ബഹുമാനമാണ്. അവരല്ല ഒറിജിനൽ, അത് ഡ്യൂപ്ലിക്കറ്റ് ആണ്. അവർ പഴയതിലെ ചെറിയ കാര്യങ്ങളൊക്കെ അനുകരിക്കാൻ നോക്കി ഡ്യൂപ്ലിക്കറ്റ് ആ. ചുവന്ന കുപ്പായവും കറുത്ത കുപ്പായവും വെളുത്ത കുപ്പായവും ഒറിജിനൽ ഇവിടെയാ, ഒറിജിനൽ ഇവിടെയാ നിൽക്കുന്നത്. നമ്മെ രാജ്യവും പുരോഹിതന്മാരുമാക്കി മാറ്റി. കുപ്പായം ഇല്ലെന്നേ ഉള്ളൂ. നമുക്ക് ഈ കുപ്പായത്തോടാണല്ലോ ബഹുമാനം. കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇപ്പോഴും ആ എന്ത് ചെയ്തിട്ടില്ല, പണ്ടത്തെ യജമാനോടുള്ള സല്യൂട്ടടി ഇപ്പോഴും പോയിട്ടില്ല. ഞാൻ പറഞ്ഞ സോനങ്ങളെ, ദൈവം നമ്മെ എന്താക്കി എന്നുള്ളതാ പ്രധാനപ്പെട്ട കാര്യമെന്ന് തിരിച്ചറിയണം. ആ കാര്യം എന്നെ ദൈവം ദൈവത്തിന്റെ രാജ്യത്തിലാക്കി, ദൈവത്തിന്റെ പുരോഹിതനാക്കി, ദൈവത്തിന്റെ വകയാക്കി, ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവനായി തീർന്നു. ഇതാ ലോകത്തിലെ ഏറ്റവും വലിയ പദവി, നമ്മെ സ്നേഹിച്ചവൻ, നമ്മെ രക്തത്താൽ നമ്മെ വിടുവിച്ചവൻ. നമ്മുടെ വില എന്താ? എന്താ വില? എന്താ സൗരങ്ങൾ നമ്മുടെ വില? ആർക്കും മറുപടി ഒന്നും പറയാനല്ലേ? എന്താണ് നമ്മുടെ വില? ഹാർട്ട് ഇന്നത്തെ വില അനുസരിച്ച് ഒരു 5 ലക്ഷം രൂപ. പിന്നെന്താ, കിഡ്നി എത്ര കിട്ടും? 2 കിട്ടുമായിരിക്കും. ഇതെല്ലാം കൂടെ തൂക്കി ശാസ്ത്ര മനുഷ്യന് വില ഇട്ടിട്ടുണ്ട്, ഇത്രയെല്ലാം കൂടെ തൂക്കിക്കഴിഞ്ഞാൽ. പക്ഷെ ദൈവം ഇട്ട വില അങ്ങനല്ല കേട്ടോ. ദൈവമിട്ട വില, സ്വന്തം പുത്രന്റെ രക്തമാണ് ദൈവമിട്ട വില. അതിൽ കുറഞ്ഞൊന്നുമല്ല നമ്മുടെ വില. സ്വന്തം പുത്രന്റെ രക്തമാണ് നമുക്ക് വേണ്ടി വിലയായി കണക്കാക്കിയത്. അത്ര വില. അതുകൊണ്ട് നമ്മൾ വിലപ്പെട്ടവര്. നമ്മൾ ബലഹീനരാണ്, നികൃഷ്ടരാണ്, കുലഹീനരാണ്, യോഗ്യതയില്ലാത്തവരാണ്, യാതൊന്നുമില്ലാത്തവരാണ്, ഒന്നും അവകാശപ്പെടാനില്ലാത്തവരാണ്. പക്ഷേ സ്വർഗത്തിലെ ദൈവം മോളിയും താഴേക്ക് നോക്കിയിട്ട് ഒരു വില അങ്ങോട്ട് ഇട്ടു. എന്താ വില എന്നറിയോ? പുത്രന്റെ രക്തത്തിന്റെ വില. എന്നെ വിലയ്ക്ക് വാങ്ങി എന്നതുകൊണ്ടായി പറയുന്നത്, വിലയ്ക്ക് വാങ്ങി. എന്താ വില കൊടുത്തത്? രക്തം വില കൊടുത്ത് തന്നെ വാങ്ങി. അതാ എന്റെ പ്രത്യേകത. എനിക്കെന്നിൽ തന്നെ പ്രശംസിക്കാനൊന്നുമില്ലാതിരിക്കുമ്പം എനിക്ക് എൻ്റെ കർത്താവിൽ പ്രശംസിക്കാം. കാരണം ആരാ? ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവനാ ഞാൻ, ദൈവത്താൽ വില കൊടുത്ത് വാങ്ങപ്പെട്ടവനാ ഞാൻ, ദൈവത്തിൻ്റെ വകയാ ഞാൻ, ദൈവത്തിൻ്റെ സ്വന്തമാ ഞാൻ. അതുകൊണ്ടാണ് ആൾക്കാർ എന്നെ തൊട്ട് കളിക്കരുത്. ദൈവത്തിൻ്റെ കണ്ണിലെ കൃഷ്ണമണിയാ ഞാൻ. നമ്മൾ ഇതൊക്കെ പറയുമ്പോഴും ദൈവത്തിൻ്റെ മക്കൾക്ക് പീഡനങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്, കഷ്ടതകളോടെ കടന്നു പോകേണ്ടി വരും. ഇതെല്ലാം ഉള്ളപ്പോഴും ദൈവത്തിന് ഞാൻ വിലപ്പെട്ടവനാ. ആ ബോധ്യം എന്നെ ഭരിക്കണം, എന്നെ ഭരിക്കണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ആ കർത്താവ് വീണ്ടും പത്മോസിലേക്ക് ഇറങ്ങി വരുമ്പോൾ യോഹന്നാനോട് പറയുകയാണ്, യോഹന്നാനെ ആദ്യം നീ എഴുത. ആർക്കെഴുതോന്നറിയാവോ? ഏഴ് സഭകൾക്കും എഴുത്, പിന്നെ ആ ന്യായവിധി ബാക്കിയൊക്കെ. ഏഴ് സഭകൾക്കും എഴുത. എന്തെഴുതണം? പറഞ്ഞു കൊടുക്കുക, എഴുതണം. അവരോട് ചില കാര്യങ്ങൾ എനിക്ക് പറയാനായിട്ടുണ്ട്. ഞാനത് പറഞ്ഞ കർത്താവിന് പ്രൈമറിൽ നമ്മളോട് സംസാരിക്കാനുള്ള, നമുക്കതൊരു, ഞാൻ പലപ്പോഴും നമുക്കൊരു വിലയില്ല കാര്യം, നമുക്കൊരു വിലയില്ല. നമുക്ക് ഈ ദിവസങ്ങളിൽ അതുകൊണ്ട് തിരുവചനങ്ങൾ നമുക്ക് പ്രധാനപ്പെട്ടതാകേണ്ടത് കർത്താവിന് നമ്മോട് സംസാരിക്കാനുള്ളതാ. ദൈവവചനം കേൾക്കുമ്പോൾ നാം വളരെ ശ്രദ്ധയോടുകൂടി ഇരിക്കേണ്ടത് മറ്റൊന്നുമല്ല, ദൈവം നമ്മോട് സംസാരിക്കുക. ശ്രദ്ധിച്ചേ, അവിടെ എട്ടാം വാക്യം, ഞാൻ ആൽഫയും ഒമേഗയും ആകുന്നുവെന്ന് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു. നോക്കി, ദൈവത്തെ അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുകയാണ്. ഒത്തിരി അഡ്ജക്റ്റീവ്സ് അല്ലേ, അഡ്ജക്റ്റീവ്സ് അല്ലേ അതിന് പറഞ്ഞേ? എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുക. എന്താണ്? ഒന്ന്, ആൽഫയും ഒമേഗയുമാണ്. എന്താ ആൽഫയും ഒമേഗയും? ഗ്രീക്കിലെ ആദ്യത്തെ അവസാനത്തെ പദം ആൽഫ, ഏറ്റവും അവസാനം ഒമേഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്. ഇനി യേശു കർത്താവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ താഴെ എഴുതിയെന്നറിയോ? അതിൻ്റെ പതിനേഴാം വാക്യം, യേശുവിൻ്റെ പ്രത്യക്ഷത എവിടെ കാണുകയാണ്? ആ ആ കണ്ടോ, പിതാവായ ദൈവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ യേശു ക്രിസ്തുവിനെ കുറിച്ചും കൂടെ പറയുകയാണ്. പിതാവിനെ കുറിച്ച് പറയണം ആൽഫയും ഒമേഗയും, യേശുവിനെ കുറിച്ച് പറയണം ആദ്യനും അന്തിനും. ഞാൻ പറഞ്ഞത് പിതാവും പുത്രനും ഒന്നാന്നേ പറഞ്ഞു വരുന്നേ. ഒരേ വിശേഷണമാ, ഒരേ സിംഹാസനമാ, ഒരേ കാര്യങ്ങളാണ് പിതാവിനെ കുറിച്ചും പുത്രനെ കുറിച്ചും പറയുന്നത്. ഞാൻ ആൽഫയും ഒമേഗയും, പിന്നെ പറയാണ് എന്ന് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. ഞാൻ പറഞ്ഞു, ഇതൊക്കെ വായിക്കുമ്പം ശ്രദ്ധിച്ചെന്ന് വായിച്ചാൽ അകത്ത് ആത്മാവില് ഒരു ആരാധന ഉണ്ടാവും. ഇതകത്തൊരു കത്തലുണ്ടാകുമ്പോഴാണ് ആരാധന ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം ഞാനൊരു ബുക്ക് വായിച്ചപ്പോൾ ഒരു ദേവാസനം എഴുതിയിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഇന്ന് ആരാധന ഇല്ല. ചിലരൊക്കെ അന്വേഷ പറയുന്നുണ്ട്, പക്ഷേ ആരാധന നടക്കുന്നില്ല. അതിൻ്റെ കാരണം, ആരാധന ഇല്ലാത്തതിൻ്റെ കാരണം, നമ്മളിങ്ങനെ പല കാര്യങ്ങളും ഇങ്ങനെ പദം പറഞ്ഞും പിറക്കി പ്രാർത്ഥന മാത്രമായിട്ട് പോവാ. എന്തേ ഉള്ളൂ? പ്രാർത്ഥനയേ ഉള്ളൂ. എന്താ പ്രാർത്ഥന? നമ്മളിങ്ങനെ പല വിഷയങ്ങളും, എൻ്റെ കർത്താവേ അവിടെ പ്രശ്നമാണല്ലോ, ഇത് വിഷയമാണല്ലോ, എന്തായി തീരും കർത്താവേ, മൊത്തം ഇങ്ങനെ പറഞ്ഞ് പദം പിറക്കി കുറെ പ്രാർത്ഥിച്ചേച്ച് പോരുന്നല്ലാതെ ആരാധിച്ചേച്ച് പോരുന്നൊരു പരിപാടി നടക്കുന്നില്ല. ഞാൻ പറഞ്ഞത്, എവിടെ പരാതി അവസാനിക്കുന്നു അവിടെ ആരാധന തുടങ്ങുള്ളൂ. എവിടെ നമ്മിലേക്കുള്ള നോട്ടം മാറുന്നു, ദൈവത്തിങ്കിലേക്കെന്നുള്ള നോട്ടം ആരംഭിക്കുന്നു, അവിടെ ആരാധനയുള്ളൂ. എവിടെ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്നുവോ അവിടെ ആരാധനയുള്ളൂ. അതുകൊണ്ട് ഈ ചർച്ചിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 24 പാട്ടും പാടിയിട്ട് വെറുതെ പോകാം, ആരാധിക്കാതെ പോകാൻ പറ്റും. എവിടെ ആരാധന വരുന്നറിയോ? ഹൃദയത്തിന്റെ അകത്ത് ദൈവം ആരാണെന്നുള്ള തിരിച്ചറിവിൽ നിന്ന് പുറപ്പെടുന്ന, പുറത്തേക്ക് വരുന്നതാണ് ആരാധന. അതാ, അതുകൊണ്ടാണ് യോഹന്നാനെ ഇത് എഴുതുമ്പോഴത്തെ എന്ത് എക്സ്പ്ലനേഷനാ, ഇരുന്നവൻ, ഇരിക്കുന്നവൻ, വരുന്നവൻ, ആൽഫ ഒമേഗ, ഭൂരാജാക്കന്മാർക്ക് അധിപതി, അറിയാവുന്ന വിശേഷണങ്ങൾ മുഴുവൻ ചേർത്തെഴുതുക. നമ്മളിപ്പോഴും പണ്ടത്തെ മഹാപരിശുദ്ധനായ ദൈവമേ, അതിൽ നമ്മൾ നിർത്തിയിരിക്കുക. കാരണം പുതിയതൊന്നും പറയാൻ പോലും നമുക്കില്ലാതെ പോയി. നമ്മൾ ടേപ്പ് റെക്കോർഡ് റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന പോലെ പണ്ടത്തെ ആ പഴയ പല്ലവിയ, അതിൻ്റെ അപ്പുറത്തൊരു പുതിയ വാക്ക് പോലും പറയാൻ കഴിയാത്ത വിധത്തിൽ നമ്മുടെ ഹൃദയം നമ്മുടേതായ കാര്യങ്ങളിൽ കുടുങ്ങിപ്പോയതുകൊണ്ടാണ് അത് ആരാധനയില്ലാതെ പോകുന്നേ. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് പത്താം വാക്യം, കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവശനായി. സ്വരങ്ങളെ, ആത്മാവിലായി. ആത്മാവിലാകുമ്പോഴാ കർത്താവിൻ്റെ ദർശനം നമുക്കുണ്ടാകുന്നത്. ആത്മാവിലായി, ഒരു പ്രത്യേക ആത്മാവിൻ്റെ അനുഭവം. ഞാൻ പറഞ്ഞത് എപ്പോഴും ആത്മാവിലാണ് നമ്മൾ ജീവിക്കുന്നത്, കാരണം മനുഷ്യാത്മാ ഉള്ളിലുണ്ട്. പക്ഷേ ചില സമയങ്ങളിൽ പ്രത്യേകമായ ഒരു ആത്മീയ അർത്ഥത്തിൽ നമുക്ക് ആത്മാവിൽ നിന്നുള്ളൊരു അനുഭവം നമുക്കുണ്ടാവും. യോഹന്നാൻ അങ്ങനെ ഉണ്ടായേ, ഞാൻ ആത്മാവിലായി. അപ്പോഴാണ് പെട്ടെന്ന് ശബ്ദം, എന്താ ഒരു ശബ്ദം പുറകിൽ നിന്ന് കേൾക്കുക. എന്താ ശബ്ദം? കാഹളത്തിൻ്റെ നാദം പോലുള്ള ശബ്ദം. കാഹളനാദം കേട്ടിട്ടില്ലേ? ഇങ്ങനെ ഒന്ന് കേട്ടിട്ടില്ലേ? അതുപോലൊരു ശബ്ദം. ദൈവത്തിൻ്റെ ശബ്ദം എപ്പോഴും അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. ഒരു സാധാരണ ശബ്ദത്തിനപ്പുറമായിട്ട് വെളിപ്പാട് പുസ്തകം നമ്മൾ കാണുന്നത് പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലൊരു ശബ്ദം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങളുടെ ഇമ്പോർട്ടൻസിനെ ഒന്ന് കാണിക്കാൻ വേണ്ടി എഴുതിയിരിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല ഇത്. അത് ശ്രദ്ധിച്ചോണം, വളരെ ശ്രദ്ധിച്ചോണം ഈ കാര്യങ്ങൾ. എന്നിട്ട് എഴുതിയിരിക്കുകയാണ്, നീ കാണുന്ന എന്ത് ചെയ്യുക? എഴുതി ഏഴ് സഭകൾക്കും എന്ത് ചെയ്യുക? അയക്കുക. പന്ത്രണ്ടാം വാക്യം, എന്നോട് സംസാരിച്ച നാദം എന്തെന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞു. തിരിഞ്ഞപ്പോൾ ഏഴ് പൊൻ നിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു. ഉണ്ടോ? തിരിഞ്ഞപ്പോഴാദ്യം എന്നെ കണ്ടേ? എന്നാ കണ്ടേ? ഏഴ് നിലവിളക്കുകൾ, സെവൻ ഗോൾഡൻ ലാംപ് സ്റ്റാൻഡ്സ്. ഏഴ് നിലവിളക്കുകൾ. പിന്നെ അടുത്തെന്താ? ഏഴ് നിലവിളക്കുകൾ അതിൻ്റെ നടുവിൽ, യമങ്ദം, യമങ്ന ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് നടുവിൽ എന്നുള്ളതിനേക്കാൾ ഉപരി കേട്ടോ, അതിൻ്റെ അടുത്ത്. അല്ലെങ്കിൽ കർത്താവിനെ കാണുക. എങ്ങനെ കണ്ടെന്നറിയോ? മാറത്ത് പൊൻകച്ച കെട്ടി, നിലയങ്കി ധരിച്ച്. അതെന്താ കാണിക്കുന്നത്? നിലയങ്കി ധരിച്ചു, മാറത്ത് പൊൻകച്ച കെട്ടി എന്ന് പറഞ്ഞാൽ പഴയ നിയമ പഴയ നിയമത്തില് പുരോഹിതന്മാരുടെ ഒരു വസ്ത്രമാത്. യേശുക്രിസ്തു മഹാപുരോഹിതനാണ്. നമുക്കൊരു മഹാപുരോഹിതനുണ്ട്. എന്താ നമ്മുടെ മഹാപുരോഹിതന്റെ പ്രത്യേകത? ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയുന്നവൻ, പാപമൊഴികെ സർവത്തിലും നമുക്കുതുല്യനായി പരീക്ഷിക്കപ്പെട്ടവൻ. അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും ഓടിച്ചെല്ലാനായിട്ട് നമുക്ക് ആരുണ്ട്? ഒരു മഹാപുരോഹിതൻ. മഹാപുരോഹിതനായിട്ട് നിലയങ്കി ധരിച്ചു, മാറത്ത് പൊൻകച്ച കെട്ടി. പിന്നെ വീണ്ടും എന്താ? പതിനാലാം വാക്യം, അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞു പോലെ ഹിമത്തോളം വെണ്ണയും വെള്ളയും, കണ്ണ് അഗ്നിജ്വാലയ്ക്ക് ഒത്തതും. അടുത്ത് ശ്രദ്ധിക്കുന്നത് മുടിയാ. മുടി എങ്ങനെയുള്ളതാ? വെളുത്ത് പഞ്ഞു പോലെ നരച്ച മുടി. ഇതെവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എവിടെ കണ്ടിട്ടുള്ളത്? ദാനിയേലിന്റെ പുസ്തകത്തിൽ കണ്ടിട്ടുണ്ട്. ഏഴാം അധ്യായം എനിക്ക് തോന്നുന്നു, ദാനിയേലിന്റെ പുസ്തകം അതിൻ്റെ കിട്ടുന്നവർക്ക് എളുപ്പം എടുത്ത് വായിക്കാം. ഏഴാം അധ്യായത്തിൻ്റെ ഒമ്പതാം വാക്യം,
വയോധികനായ ഒരുത്തനിരുന്നു.
ഒൻപതാം വാക്യം, ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ,
ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അവൻ ന്യായസനങ്ങളെ വെച്ചു. വയോധികനായ ഒരുത്തനിരുന്നു, അവന്റെ വസ്ത്രം ഹിമം പോലെ വെളുത്തതും അവന്റെ തലമുടി നിർമ്മലമായ ആട്ടുരോമം പോലെയും അവന്റെ സിംഹാസനം അഗ്നിജ്വാലയും അവന്റെ രഥചക്രങ്ങൾ കത്തുന്ന തീയും ആയിരുന്നു.
കേട്ടോ, പിതാവിന്റെ ഒരു പിക്ചർ നമ്മളവിടെ കാണുകയാണ്. വയോധികനായവൻ, തലമുടി എപ്പോഴും പ്രായത്തെ കാണിക്കുക. എന്തിനാണ് ഈ വെളുത്ത തലമുടി പ്രായത്തെ കാണിക്കുന്നത് എന്ന് പറഞ്ഞാൽ, മാറ്റമില്ലാത്തവൻ, എന്നേക്കും ഇരിക്കുന്നവനായ കർത്താവ് കാണുക. അതേ കാര്യമാണ് എന്ത് ചെയ്യുന്നത്? യേശു കർത്താവിന്റെ പ്രത്യക്ഷതയിൽ നമ്മളിവിടെ കാണുന്നത്. തലമുടി എന്താണ്? വെള്ള. നിങ്ങൾ എവിടെയെങ്കിലും യേശുവിന്റെ ഫോട്ടോ ഈ വെളുത്ത തലമുടിയുള്ള യേശുവിനെ കണ്ടിട്ടുണ്ടോ? കാണത്തില്ല. കാണാൻ സാധ്യത കുറവാ. കാരണം അങ്ങനെയുള്ള യേശുവിനെയൊന്നും ആർക്കും ഒരു ഡിമാൻഡ് ഇല്ല ഇപ്പം, അതുകൊണ്ട് ആരും വരയ്ക്കത്തുമില്ല. ഞാൻ പറഞ്ഞത് ഈ ബൈബിളിലെ യേശുവിനെ അല്ല ഈ വരച്ചു വെക്കുന്നത്. നീ പറഞ്ഞു തന്നെ ബൈബിളിലെ യേശുവിന്റെ പിക്ചർ ഉള്ളത്. ഇനി ഇങ്ങനെ വല്ലതും വരയ്ക്കാൻ പറ്റുമെങ്കിൽ ആരെല്ലാം വരച്ചു, ബുദ്ധിമുട്ടാണ് വരയ്ക്കാനായിട്ട്. അവന്റെ തലമുടി വെളുത്തതാ, അത് കാണിക്കുക. എന്തിനാ കാണിക്കുന്നേ? മാറ്റമില്ലാത്തവനാണെന്ന്, എന്നേക്കും ഇരിക്കുന്നവനാണ്. അതുകൊണ്ട് നമ്മൾ പാട്ടുപാടി, യേശു മാറാത്തവനാണ്, ഇരിക്കുന്നവൻ, ഇരുന്നവൻ, വരുവാനുള്ളവൻ, എന്നേക്കുമുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വെളുത്ത തലമുടി. അടുത്തത് കണ്ണഗ്നിജ്വാലയ്ക്കൊത്തത്. ഓ, നാല് ചോദിക്കും. ആരുടെയെങ്കിലും കണ്ണൊന്ന് ചുമന്നിരുന്നാൽ തന്നെ നമുക്ക് പേടിയല്ലേ? നമ്മൾ പറയും ഉപ്പന്റെ കണ്ണുപോലെ ഇരിക്കുന്നതെന്ന്. പക്ഷെ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണെന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, നമ്മുടെ മുഖത്തിൽ നിന്ന് നമ്മുടെ ഹൃദയത്തിന്റെ അകത്തേക്ക് തുളച്ചിറങ്ങി അവിടുത്തെ ഓരോ കാര്യങ്ങൾ പോലും തിരിച്ചറിയുന്ന കണ്ണ്, അതാ അഗ്നിജ്വാലയ്ക്കത്തെ കണ്ണിന്റെ പ്രത്യേകത. ലോകത്തിൽ ആർക്കും അവനെ വഞ്ചിക്കാൻ കഴിയത്തില്ല. ഉള്ളതുപോലെ അറിയുന്നവൻ, ആരുടെ മുമ്പിൽ നിന്നും മറച്ചു വെച്ചാലും മറച്ചു വെക്കാൻ കഴിയാത്ത ഒരു സ്ഥലമുണ്ട് കർത്താവിന്റെ കണ്ണുകളാത്. അവന്റെ കണ്ണിന് മുമ്പിൽ സകലവും നഗ്നവും മലർന്നതുമായി തുറന്നു കിടക്കുന്നു. അവനുമായിട്ടാണ് നമുക്ക് കാര്യമുള്ളതെന്ന്. നമ്മൾ അക്കൗണ്ട് തീർക്കേണ്ട ആരോടാണെന്നറിയാവോ? അവന്റെ കണ്ണിന്റെ മുൻപിൽ ഒന്നും മറഞ്ഞിരിക്കുന്നില്ല. അതാ അഗ്നിജ്വാലയ്ക്കത്തെ കണ്ണുകൾ. അടുത്തത് പതിനഞ്ചാം വാക്യം, കാൽ ഉലയിൽ ചുട്ടുവഴിപ്പിച്ച വെള്ളോടിന് സദൃശവും അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയുമായിരുന്നു. പതിനാറാം വാക്യം, അവന്റെ വലങ്കയിൽ ഏഴ് നക്ഷത്രമുണ്ട്, അവന്റെ വായിൽ നിന്ന് മൂർച്ചയേറി ഇരു വായത്തിലുള്ള വാൾ പുറപ്പെടുന്നു, അവന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെയായിരുന്നു. ഉണ്ടോ യോഹനൻ കണ്ട വേർന്ന് എഴുതുക, നോക്കി, സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്ന പോലെ എന്ന് പറഞ്ഞാൽ നോക്കാൻ പോലും മേലേശു കർത്താവിന്റെ മുഖത്തേക്ക്. കാരണം സൂര്യൻ പ്രകാശിക്കുന്ന പോലെ അവന്റെ മുഖം പ്രകാശിക്കുക. ഇതൊക്കെ ഇങ്ങനെ വരയ്ക്കാൻ പറ്റും സോരങ്ങളെ. അവനെ കണ്ടിട്ട് മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. പ്രായം യോഹന്നാൻ ഏകദേശം ഒരു 10-80 വയസ്സിന് മുകളിൽ കാണും, 90 വയസ്സോ 80 വയസ്സോ കാണുമായിരിക്കും. പ്രായമുള്ള മനുഷ്യനാ, അനേക വർഷക്കാലം കർത്താവിന്റെ കൂടെ നടന്നതാ, ഒത്തിരി സ്പിരിച്വൽ എക്സ്പീരിയൻസ് ഉണ്ട്, യേശുവിന്റെ മാറോട് ചേർന്നിരുന്നയാളാ. പക്ഷെ കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയെങ്കിൽ ആ തേജസ് കണ്ടപ്പോൾ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു, കർത്താവ് കൈവച്ചു. നോക്കിയേ എത്ര മനോഹരമാണല്ലേ. 17-ാം വാക്യം, അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു, അവൻ വലങ്കൈ എന്റെ മേൽ വെച്ചു, ഭയപ്പെടേണ്ട. ഉണ്ടോ ശ്രദ്ധിച്ചേ, കർത്താവിന് ആദ്യം പറയാനുള്ള മെസ്സേജ് എപ്പോഴും അതാ. എന്താണ്? ഭയപ്പെടേണ്ട. ശിഷ്യന്മാർ രാത്രി മുഴുവൻ അധ്വാനിച്ച് 4-ാം വ്യാമമായി, ഇനി മുന്നോട്ട് പോകാൻ ഒരു പ്രതീക്ഷയും ഇല്ലാതിരിക്കുമ്പോൾ കർത്താവ് വെള്ളത്തിന്റെ മുകളിലൂടെ നടന്നിട്ട് തന്നെ പറഞ്ഞു, Don't be afraid. This is I. ഇത് ഞാനാ, നിങ്ങൾ പേടിക്കണ്ട, പേടിക്കണ്ട. ഈ സ്വരം എപ്പോഴും ദൈവമക്കൾക്കുണ്ട് കേട്ടോ. കർത്താവിന് എപ്പോഴും പറയാനുള്ള ശബ്ദം ഇതാ, ഭയപ്പെടേണ്ട. പ്രതികൂലങ്ങളുടെ നടുവിൽ ദൈവമക്കളോട് കർത്താവിന് പറയാനുള്ള കാര്യം അതാണ്, ഭയപ്പെടേണ്ട. ശത്രുക്കൾ ദൈവമക്കളുടെ മുൻപിൽ വരുമ്പോൾ കർത്താവിന് പറയാനുള്ള ഒരു കാര്യം എന്താണെന്നറിയാവോ? ഭയപ്പെടേണ്ട. രോഗത്തിന്റെ റിപ്പോർട്ട് കിട്ടുമ്പോഴും അവിടെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഭയപ്പെടുന്നേ അല്ലേ? ഏറ്റവും കൂടുതൽ നെഞ്ചിടിപ്പുണ്ടാകുന്നൊരു സ്ഥലം എവിടെയാ? ഡോക്ടർ റിപ്പോർട്ട് കിട്ടുമ്പോഴാ. പക്ഷെ അവിടെയും കർത്താവിന് പറയാനുണ്ട്, ഭയപ്പെടേണ്ട. കാരണം കർത്താവിനറിയാം, എന്ത് പറയാണ്? ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനാകുന്നു, പിന്നെ ഐ ആം ദ ഫസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ് ആൻഡ് ദ ലിവിംഗ് വൺ. ഐ വാസ് ഡെഡ് ആൻഡ് ബിഹോൾഡ് ഐ ആം അലൈവ് ഫോർ എവർ മോർ. ഐ ഹാവ് ദ കീസ് ഓഫ് ഡെത്ത് ആൻഡ് ഓഫ് ഹേഡീസ്. എന്താണ്? മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോലുകൾ എന്റെ കൈവശമുണ്ടെന്ന്. എന്താ അതിന്റെ അർത്ഥം? എന്താ സഹോദരങ്ങളെ, അതാ മരണത്തെ ഭയപ്പെടേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞത്. എന്താ മരണത്തെ ഭയപ്പെടേണ്ട കാര്യമില്ലാത്തത്? എന്താ എന്താ കാര്യം? താക്കോൽ അറിയ വിശ്വാ. എന്താ ഈ താക്കോലുള്ളതിന്റെ പ്രത്യേകം? എന്താ ഈ താക്കോല് കൊണ്ടാണ് തുറന്ന് അകത്തേക്ക് വരുന്നത് അകത്തേക്ക് വരുന്നത് എന്ന് പറഞ്ഞാൽ മരണത്തിന്റെ താക്കോലുകൾ യേശുവിന്റെ കൈക്കലാണെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്നറിയോ? അവൻ അറിയാതെ മരണം സംഭവിക്കത്തില്ല എന്ന്. ഇന്ന് രാവിലെ ട്രിവാൻഡ്രത്തു നിന്ന് റെനിബർ എന്നെ വിളിച്ചു. അതിന് മുമ്പ് മെസ്സേജ് വന്നായിരുന്നു, നമ്മുടെ ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന ഫെബു എന്ന് പറഞ്ഞ സഹോദരന്റെ ഫാദർ മരിച്ചുപോയി, ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു ഇന്നലെ രാത്രി. അപ്പം ഫെബു സഹോദരൻ ആശ്വാസത്തിലാണ്, ധൈര്യമുണ്ട്, കാരണം മറ്റൊന്നുമല്ല, ഈ റെനിബറും പ്രൈസിയും അവരൊരുമിച്ച് ഈ ഫെബു ബ്രദറിന്റെ വീട്ടിൽ രാത്രി പോയി. ട്രിവാൻഡ്രത്ത് അവരുടെ ഫ്ലാറ്റിൽ ജസ്റ്റ് താമസിച്ച് അന്ന് ഇന്ന് അവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടി പോയി. അങ്ങനെ ഇവരിങ്ങനെ ഈ ആത്മീയ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക, സംസാരിച്ചുകൊണ്ടിരുന്ന രാത്രി 12 മണിയായി. അപ്പോൾ അവരിപ്പം ഈ ഫാദറിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു, പുള്ളിക്കാരൻ അവിടെ ഒരു പ്രേയറിനൊക്കെ പോകുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫെബുവിൻ്റെ കയ്യിലിരുന്ന മൊബൈൽ അടിച്ചു. വിളിച്ചപ്പോൾ മെസ്സേജ് ഇതാണ്, ഡാഡി മരിച്ചു. ഇക്കാര്യം ഇത് സെയിം കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പം മൊബൈൽ അടിക്കുക. പ്രിൻസിപ്പലും പറഞ്ഞു, അതുകൊണ്ട് ഫെബു ബ്രദർ ഒത്തിരി ആശ്വാസമായി, കാരണം ഇക്കാര്യങ്ങൾ ആരറിയുന്നുണ്ട്? കർത്താവ് അറിയുന്നുണ്ട്. സ്വരങ്ങളെ, നാം തിരിച്ചറിയേണ്ട ഒരു സത്യവത, മരണം കർത്താവ് അറിയാതെ സംഭവിക്കുന്നില്ല, കർത്താവിനറിയാം. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോലുകൾ കർത്താവിൻ്റെ കൈവശമുള്ളത്. ഹല്ലേലൂയ. അതായിരിക്കണം നമ്മുടെ ധൈര്യം. അതുകൊണ്ടാണ് ആദിമസഭയിലെ ആൾക്കാർ പീഡനത്തിലൂടെ കടന്നുപോയപ്പോൾ അനേക രക്തസാക്ഷികളായി, പക്ഷെ അവരുടെ ധൈര്യം ഇതായിരുന്നു. എന്താണ്? എന്റെ മരണത്തിന്റെ താക്കോൽ കർത്താവിന്റെ കരങ്ങളില. പോളികാർപ്പെന്ന് പറഞ്ഞ വൃദ്ധൻ, പ്രായമായ മനുഷ്യന, അനേക വർഷക്കാലം കർത്താവിനെ സേവിച്ച മനുഷ്യൻ, പിടിച്ചു രാജാവ്. പോളികാർപ്പിനോട് പറഞ്ഞു, പോളികാർപ്പെ, ഒറ്റ ഓപ്ഷൻ തരാം, യേശുവിനെ തള്ളിപ്പറഞ്ഞാൽ നിങ്ങൾക്ക് ജീവൻ തിരിച്ചു കിട്ടും, അല്ലെങ്കിൽ കൊല്ലും. 86 വയസ്സുള്ള വൃദ്ധനായ പോളികാർപ്പ് പറഞ്ഞു, 86 വർഷമായിട്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു, അവൻ ഇതുവരെയും ഒരു ദോഷം എന്നോട് ചെയ്തിട്ടില്ല, പിന്നെ ഞാൻ അവനെ എങ്ങനെ തള്ളിപ്പറയും? പോളികാർപ്പിനെ കൊന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഈ ഈ വെളിപ്പാട് പുസ്തകം എഴുതുന്ന കോണ്ടെക്സ്റ്റ് എന്താണെന്നറിയാമോ? ഡൊമീഷ്യന്റെ കാലഘട്ടത്തെ പീഡനം നടക്കുകയാണ്, അനേക രക്തസാക്ഷികളാകുന്നുണ്ട്. അപ്പോസ്തലന്മാരൊക്കെ ഓൾറെഡി രക്തസാക്ഷികളായി, പൗലോസ് രക്തസാക്ഷിയായി, അനേകം പേർ രക്തസാക്ഷിയായിട്ട് അങ്ങനെ പീഡനം നടന്നുകൊണ്ടിരിക്കുന്ന പീഡനം ഇങ്ങനെ ഇങ്ങനെ പറക്കുന്ന സമയത്താ യോഹന്നാൻ, അവസാനത്തെ അപ്പോസ്തലൻ യോഹന്നാൻ തടവിലായി പത്മോസ് ദ്വീപിൽ. അവിടേക്ക് ഇറങ്ങി വന്ന് അവരോട് ആ ആ കടന്നു പോകുന്ന പീഡനത്തിലൂടെ കടന്നു പോകുന്ന ദൈവസഭയെ ബലപ്പെടുത്തുവാനായിട്ട് കൊടുത്ത ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് വെളിപ്പാട് പുസ്തകം. പീഡനത്തിലൂടെ കടന്നു പോകുന്ന സഭയ്ക്ക് എന്താണ് അതിൻ്റെ അവസാനമെന്ന് ദൈവം കാണിച്ചു കൊടുക്കുക, ദൈവം കാണിച്ചു കൊടുക്കുക. ഇരുപതാം വാക്യം, എന്റെ വലങ്കയിൽ കണ്ട 7 നക്ഷത്രത്തിന്റെ മർമ്മവും 7 പൊൻ നിലവിളക്കിന്റെ വിവരവും എഴുതുക. 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാകുന്നു, 7 നിലവിളക്ക് 7 സഭകളാകുന്നു കൽപ്പിച്ചു. ഉണ്ടോ കർത്താവിനിവിടെ കണ്ടത്? 7 നിലവിളക്കിന്റെ നടുവിൽ, സഭകളുടെ നടുവിലെ കർത്താവ് നിൽക്കുന്ന കാരണം അവനാ തല, അവനാണ് സഭയുടെ നാഥൻ, യേശുവാണ് സഭയുടെ ഉടയവൻ. ചിലപ്പോൾ പെട്ടെന്ന് ചില തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടി വരുമ്പോൾ, എടുത്തു കഴിയുമ്പോൾ പെട്ടെന്നൊരു ഓർമ്മ വരും, കർത്താവിനോട് ചോദിച്ചോ, കാരണം സഭയുടെ ഉടയവനാരാ? കർത്താവ്. അനുഭവിക്കാറും ദുഃഖിക്കാറുമുണ്ട്. ടോസർ ഒരിക്കൽ പറഞ്ഞു, ഇന്ന് കർത്താവ് പല സഭകളുടെ നായകനല്ല, കാരണം അവർക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ കാര്യങ്ങൾ പോകുന്നേ. അതുകൊണ്ട് പല സഭകളിലും കർത്താവ് നായകനൊന്നുമല്ല, അവർക്ക് ഇഷ്ടമുള്ളത് പ്ലാൻ ചെയ്യുന്നു, അവർ ചെയ്യുന്നു. പിന്നെ കർത്താവുടെ നായകനൊന്നുമല്ല, പിന്നെ കർത്താവിൻ്റെ സഭയല്ല, അത്ര തന്നെ, അത്രയേ ഉള്ളൂ. കർത്താവിനോട് ചോദിക്കാതെ നമ്മുടേതായ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അതിനൊന്നും പേര് വെച്ച് നിൽക്കാനായിട്ട് യേശുവിനെ കിട്ടത്തില്ല. സ്വരങ്ങളെ, ഞാനിത് വായിക്കുമ്പോൾ ഞാനിത് വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കും. ഈ ദിവസങ്ങൾ എൻ്റെ ഉള്ളിൽ കുറച്ചും കൂടെ ഭയം നേരത്തേനേക്കാൾ വരുന്നുണ്ട്. സീരിയസ്. നമ്മൾ കർത്താവിൻ്റെ വകയാന്ന് പറയുമ്പം അത് സന്തോഷിക്കാനുള്ളൊരു കാര്യമോ? അതേസമയം തന്നെ അതൊരു സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമോ? ഞാൻ കർത്താവിൻ്റെ വകയാന്ന് പറയുമ്പം എനിക്കിഷ്ടമുള്ള പോലെ പോകാൻ പറ്റത്തില്ലെന്ന്, എനിക്കിഷ്ടമുള്ള പോലെ ചെയ്യാൻ പറ്റത്തില്ലെന്ന്, എൻ്റെതായ പ്ലാനുകൾ സാധ്യമല്ലെന്ന്, എന്റേതായ പദ്ധതികൾ നടക്കത്തില്ലെന്ന്. എന്ത് കാര്യവും കർത്താവേ. യേശുവിന്റെ പ്രത്യേകത, ഞാൻ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം, യേശുവിന്റെ ഒരു ക്യാരക്ടർ ഞാൻ കണ്ട കാര്യം, പിതാവിൽ നിന്ന് കേട്ടതല്ലാതെ പുത്രൻ സ്വതവേ ഒന്നും സംസാരിക്കുന്നില്ല. യേശു അങ്ങനെയായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം പ്രാർത്ഥിച്ച കർത്താവ് എനിക്ക് അതുപോലെ കൃപ തരണേ, പിതാവിൽ നിന്ന് കേട്ടതല്ലാതെ ഒന്നും പറയാതിരിക്കാനായിട്ട് കൃപ തരണേ എന്ന് ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയാണെന്നല്ല ഞാൻ അവകാശപ്പെടുന്നത്. എൻ്റെതായ ഒത്തിരി കാര്യങ്ങൾ വരുന്നുണ്ട്, പക്ഷെ എൻ്റെ ആഗ്രഹം അതാ, എൻ്റെ ലക്ഷ്യം അതാ, പിതാവിൽ നിന്ന് കേട്ടത് മാത്രം പറയാനായിട്ടുള്ളൊരു ആഗ്രഹം ഹൃദയത്തിനകത്തുണ്ട്. അത്രയേ ഉള്ളൂ. എത്ര ശതമാനം ഉണ്ടെന്ന് തീർന്നവരാണ് മാത്രമേ അറിയുള്ള കാര്യം. ഞാൻ പറഞ്ഞത് സീരിയസ്, ടേക്ക് ഇറ്റ് സീരിയസ്ലി. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഏഴ് സഭകൾക്ക് എഴുതുകയാണ്. അതിൻ്റെ മറ്റൊരു കാര്യം എന്താണെന്നറിയാമോ? ഏതെങ്കിലും ഒരു ഡിനോമിനേഷന്റെ ഹെഡിനല്ല എഴുതുന്നത്, ഓരോ ലോക്കൽ ചർച്ചിനോടും കർത്താവ് സംസാരിക്കുകയാണ്. ഏഷ്യ മൈനറിലുള്ള ഏഴ് സഭകൾ അടുത്തടുത്തുള്ള സഭകളാണ്. ഇന്നത്തെ ടർക്കിയാണ് ആ സ്ഥലം, ടർക്കി, ആ ടർക്കിയിലുള്ള ആധുനിക ടർക്കി, അവിടെയുള്ള അടുത്തടുത്തുള്ള ഏഴ് സഭകളാണ്. വേറെ സഭകളല്ലേ ഉണ്ട്, അതിനടുത്ത് വേറെ സഭകളുണ്ട്. പക്ഷെ എന്താ ഏഴ് സഭകളെ കർത്താവ് വെച്ചത്? എനിക്ക് തോന്നുന്നത് ഇത് അവർക്ക് മാത്രമുള്ള വെളിപ്പാടല്ല, വരുന്ന 2000 വർഷം കടന്നു പോകുന്ന ദൈവസഭയ്ക്ക് മൊത്തമുള്ള വെളിപ്പാട്. കാരണം ഏഴെപ്പോഴും പൂർണ്ണതയെ കാണിക്കുന്ന സംഖ്യ, പ്രത്യേകിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ നിങ്ങൾ നോക്കുകയാണ്, ഏഴെപ്പോഴും പൂർണ്ണതയെ കാണിക്കുന്നു. അവിടെ ഏഴ് സഭകളെ തെരഞ്ഞെടുത്തതിൻ്റെ ഉദ്ദേശം ദൈവത്തിൻ്റെ ഒരു പൂർണ്ണതയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. മുഴു സഭകളോടുമുള്ള ദൈവത്തിൻ്റെ ആലോചന യേശു കർത്താവ് പറയുകയാണ്. ഏഴ് സഭകൾക്കും എഴുതുക. ദൈവം ഈ ഡിനോമിനേഷൻ അറിയുന്നില്ല കേട്ടോ. എന്താ ഞാൻ പറഞ്ഞേ, ഇന്നെല്ലാം ഡിനോമിനേഷന്റെ കാലഘട്ടമാണ്. ആ ഡിനോമിനേഷൻ, ഈ ഡിനോമിനേഷൻ, അങ്ങനെ ഡിനോമിനേഷൻ ഏതിനെ അറിയത്തില്ല. ദൈവത്തിന്റെ മുമ്പിൽ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന് ലോക്കൽ ചർച്ച്, കൂടി വരുന്ന പ്രാദേശിക സഭ. രണ്ട് യൂണിവേഴ്സൽ ചർച്ച്. യൂണിവേഴ്സൽ ചർച്ച് നമുക്ക് കാണാൻ വയ്യാത്തൊരു കാര്യമാണ്, പക്ഷെ പ്രാദേശിക സഭ. സ്വരങ്ങൾ, നമ്മൾ സഭ എത്രത്തോളം വാല്യൂ ചെയ്യുന്നുണ്ട്? സഭയെന്ന് പറഞ്ഞാൽ ആരാ? സഭയെന്ന് പറയുന്നത് ദൈവമക്കളാണ്. അതുകൊണ്ട് പറഞ്ഞു സഭായോഗങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യരുത്, അലക്ഷ്യമാക്കരുത്. കാരണം സഭ വളരെ ഇമ്പോർട്ടൻ്റാ. സഭയ്ക്കടർച്ചു വരുത്തരുത്. നമ്മൾ എത്രത്തോളം വാല്യൂ ചെയ്യുന്നുണ്ട്? നമ്മിൽ ഒരാൾ അയലോകംകാരനുമായിട്ട് പ്രശ്നം ഉണ്ടാക്കിയാൽ ആൾക്കാരനെ പറയുന്നറിയോ, അവൻ ആ കരിസ്മാറ്റിക് അസംബ്ലിയിലാണ് പോകുന്നത്, അത് കണക്കാ, അങ്ങനെ പറയുള്ളൂ. ഒരു ഐ പി സി കാരൻ മോശമായ രീതിയിൽ കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചു എല്ലാ ഐ പി സി കാരും മോശമാണ്. ഞാനങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നേ. പിന്നെ ചില നല്ല മനുഷ്യരെ കണ്ടപ്പോഴാണ് കുറച്ച് അഭിപ്രായമൊക്കെ മാറി വന്നത്. നമ്മുടെ ഒരു ഐഡന്റിറ്റിയും കൂടിയാണത് സഭയെന്ന് പറഞ്ഞാൽ. പ്രാദേശിക സഭ വാല്യൂ ചെയ്യണം. കർത്താവിൻ്റെ മണവാട്ടിയ സൂക്ഷിച്ചിരിക്കണം. നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ ഉടനെ ചിന്തിക്കണം. സഭ ഒന്ന് കർത്താവാണ് ആദ്യം, രണ്ടാമതാണ് സഭ വരുന്നത്. ഞാൻ ഈ കാര്യങ്ങളല്ല പ്രാഥമികമായിട്ട് പറയാനിരുന്നത്, കാരണം ഞാൻ ആ എഫ് എസ് ഒ സഭയുടെ കാര്യമാണ് ഞാൻ പറയാനിരുന്നത്. അതിൻ്റെ ഒരു തുടക്കമായിട്ട് ഞാൻ ആ കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. അതെടുത്തു, വളരെ കുറച്ച് സമയം കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. 2:1 എഫേസോസിലെ സഭയുടെ ദൂതൻ എഴുതുക, 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചുകൊണ്ട് 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നത്. കണ്ടോ, നേരത്തെ കർത്താവ് സഭയുടെ നടുവിൽ നിൽക്കുകയായിരുന്നെങ്കിൽ ഇപ്പം സഭയുടെ നടുവിലൂടെ നടക്കുകയാണ്. ഈസ് വാക്കിംഗ് എമംഗ് ദി ഗോൾഡൻ ലാംപ് സ്റ്റാൻഡ്സ്. ശ്രദ്ധിച്ചേ, എഫേസോസിലെ സഭയുടെ ദൂതൻ എഴുതാൻ പറഞ്ഞപ്പോ പറയുകയാണ്, കർത്താവിനെ കുറിച്ച് എന്താ പറഞ്ഞത്? ഒന്നാമത്തെ കാര്യം, ഏഴ് നക്ഷത്രം വലങ്കിയിൽ പിടിച്ചിട്ടുണ്ട്. അടുത്തെന്താ? ഏഴ് പൊൻ നിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ കർത്താവ് നടക്കുക, സഭയുടെ നടുവിലൂടെ സഭയുടെ ചുറ്റുപാട് കർത്താവ് ഇങ്ങനെ നടക്കുക എന്നാ പറഞ്ഞേ. എന്താ നടക്കുന്നതിനാ? ഹീസ് ലുക്കിംഗ്, ഹീസ് വാച്ചിങ്, ഹീസ് അസസിംഗ്. സ്വരങ്ങളെ, എന്തിനാ കർത്താവ് നടക്കുന്നത്? കർത്താവ് ഇങ്ങനെ നോക്കുകയാണ് ഓരോരുത്തരെയും. അത് കുറച്ചും കൂടെ ഡീപ്പാ നോട്ടം, ഹൃദയത്തിന്റെ ആഴത്തിലേക്ക് ചെല്ലുന്ന നോട്ടം. ഓരോരുത്തരെയും നോക്കുന്നുണ്ട് കർത്താവ്. എവരി വൺ. അറിയുന്നുണ്ട് ഇക്കാര്യം? ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും കർത്താവ് ശ്രദ്ധിക്കുന്നുണ്ട്. ഈ കർത്താവിന്റെ നോട്ടത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം എനിക്കൊരു വെളിപ്പാട് കിട്ടിയത്. കഴിഞ്ഞ ദിവസമാണ് ഒരു കാര്യം മനസ്സിലായത്. ദാവീദ് പറഞ്ഞു ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോൾ നിന്റെ കണ്ണെന്നെ കണ്ടു. ദൈവം എവിടെ വെച്ച് എന്നെ കണ്ടെന്നാ പറഞ്ഞേ? അമ്മയുടെ ഉദരത്തിനകത്ത് കിടക്കുമ്പോൾ ദൈവം എന്നെ കണ്ടു എന്ന് പറഞ്ഞാൽ അപ്പനും അമ്മയും കണ്ടിട്ടില്ല, ആര് കാണുന്നുണ്ട്? അപ്പൊ ഉദരത്തിനകത്ത് കിടക്കുന്ന ശിശുവിനെ കാണാനായിട്ട് പറ്റുന്ന ഒരേ ഒരാൾ ദൈവമുള്ളൂ. അതെനിക്ക് മനസ്സിലാക്കാം, പിന്നെയും കുറച്ച് മനസ്സിലാക്കാം. അടുത്തതെന്നറിയാവോ? അടുത്ത വാക്ക് എന്നെ അത്ഭുതപ്പെടുത്തിയത്, ഞാൻ പിണ്ണാകാരമായിരുന്നപ്പോൾ എന്റെ അസ്ഥി കൂടെ നിനക്ക് മറവായിരുന്നില്ല. കൊച്ചിനെ കണ്ടെന്നല്ല, കൊച്ചിന്റെ അകത്ത് കിടക്കുന്ന അസ്ഥിയും കണ്ടെന്ന്. നമ്മൾ നമ്മുടെ ആരെങ്കിലും അസ്ഥി കണ്ടിട്ടുണ്ടോ? ആക്സിഡന്റ് പറ്റി രണ്ടായിട്ട് മുറിഞ്ഞു പോകണം ചിലപ്പോൾ കാണാനായിട്ട് പറ്റുമായിരിക്കും. പക്ഷേ കർത്താവ് വയറ്റിനകത്ത് കിടക്കുന്ന കുഞ്ഞിനെയും കണ്ടു, കുഞ്ഞിന്റെ അസ്ഥി പോലും കണ്ടു. അത്രമാത്രം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയാവോ? അത്രമാത്രം ഡെപ്തിലേക്ക് കർത്താവ് പോകുന്നത്. നമ്മുടെ ഹൃദയത്തിന്റെ ചിന്തകൾ, വിചാരങ്ങൾ, നിരൂപണങ്ങൾ. ഒരു സഭയ്ക്ക് ദൂത് എഴുതുമ്പോൾ അവിടെ പറഞ്ഞെന്നറിയാവോ? അവിടെ എന്റെ തുയതേര സഭയോട് പറയുകയാണ്, 23 വാക്യം, ഞാൻ ഉൾപ്പൂവുകളെയും ഹൃദയങ്ങളെയും ആരായുന്നവനെന്ന് സകല സഭകളും അറിയും. I am he who searches the minds and hearts. ഉൾപ്പൂ എന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവത്തില്ല. ഹൃദയവും മനസ്സും അറിയുന്നവനാണെന്ന് കർത്താവ്. നമ്മുടെ ഹൃദയം അറിയുന്നു, നമ്മുടെ മനസ്സറിയുന്നു. ചെല്ലത് പറഞ്ഞതെന്ന് അറിയാവോ? ഞാൻ മനഃപൂർവ്വമായിട്ട് ആർക്കും ദോഷവും ചെയ്തിട്ടില്ല, കർത്താവ് എൻ്റെ ഹൃദയം അറിയാം. അതാ ഈ പ്രശ്നം. ചില ഞാൻ എന്നാ ഉപദ്രവമാണ് ചെയ്തത്, ഞാനൊന്നും ചെയ്തിട്ട് പോലും, എല്ലാം കർത്താവിന് അറിയാമെന്ന്. ശരിയാ, കർത്താവിന് നമ്മൾ ചെയ്യുന്ന ഉദ്ദേശം പോലും അറിയാം. എന്തിനാ അത് ചെയ്യുന്നതെന്ന് അതിൻ്റെ ഉദ്ദേശം അറിയുന്ന കർത്താവാ. ഞാനിവിടെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഞാനത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. എന്റെ വായിൽ നിന്ന് വാക്ക് പുറത്തേക്ക് വരുന്നതിന് മുൻപേ അതുപോലും ദൈവം അറിയുന്നു എന്ന് പറഞ്ഞാൽ ചിന്തിക്കാതെ സംസാരിക്കാൻ പറ്റത്തില്ല. ഞാൻ ഈ പ്രസംഗിക്കുന്ന ഇടയ്ക്ക് എല്ലാം ചിന്ത നടക്കുന്നുണ്ട്, നിങ്ങൾ കാണുന്നില്ലെന്നേ ഉള്ളൂ. കാരണം ചിന്തിക്കാതെ ഒരാൾക്ക് പോലും വർത്തമാനം പറയാൻ പറ്റത്തില്ല. ചെല്ലു പറഞ്ഞില്ലേ, ഞാൻ ഒന്നും ചിന്തിച്ചില്ല, ഞാനിങ്ങ് പറഞ്ഞെന്ന്. ഇല്ല, അങ്ങനത്തെ പരിപാടിയേ ഇല്ല. ചിന്തിക്കാതെ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഈ ചിന്തയുടെയും സംസാരത്തിന്റെയും ഇടയ്ക്കുള്ള ഗ്യാപ്പ് സെക്കൻഡിന്റെ 100 ഒരംശമായിരിക്കും. കാരണം ഞാൻ അത്രയും ഫാസ്റ്റായിട്ട് സംസാരിക്കുന്നത് അല്ലേ. അപ്പൊ ഞാൻ ചിന്തിക്കുന്നതിന്റെയും പറയുന്നതിന്റെയും ഇടയ്ക്കുള്ള ഗ്യാപ്പ് സെക്കൻഡിന്റെ 100 ഒരംശമായിരിക്കും. പക്ഷേ ആ 100 ഒരംശത്തിനകത്ത് കർത്താവിനറിയാം എന്നാ പറയാൻ പോകുന്നതെന്ന്. അതാ കർത്താവിന്റെ പ്രത്യേകത. ഹി സെർച്ചസ് ദ മൈൻഡ്സ് ആൻഡ് ഹാർട്ട്സ്. ഉൾപ്പൂവുകളെയും ഹൃദയങ്ങളെയും ആരായുന്നവൻ. അവന്റെ കണ്ണിന് മുൻപിലാ സകലവും. അവൻ നടക്കുക സഭയ്ക്കകത്തൂടെ, ഓരോരുത്തരെയും നോക്കുക. നോക്കിയിട്ട് ആദ്യം ചില അപ്രിഷിയേറ്റ് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്? 2 എന്റെ പ്രവൃത്തി അറിയുന്നു, പ്രയത്നം അറിയുന്നു, സഹിഷ്ണുത അറിയുന്നു, കൊള്ളരാത്തവരെ സഹിച്ചുകൂടാത്ത അറിയുന്നു. അപ്പോസ്തലന്മാരല്ലായിരിക്കും അപ്പോസ്തലന്മാരെന്ന് പറഞ്ഞവരെ പരീക്ഷ കള്ളന്മാരെന്ന് കണ്ടു, കള്ള അപ്പോസ്തലന്മാരെ കണ്ടു. സഹിഷ്ണുതയുള്ള അറിയുന്നുണ്ട്, എന്റെ നാമനിമിത്ത സഹിച്ചത്, തളർന്നു പോകാഞ്ഞത് ഞാൻ അറിയുന്നു. ഒന്നാലോചിച്ച് ചോദിക്കുക, ഈ സഭ ഭയങ്കര ആക്റ്റീവായുള്ള ചർച്ച. ഞാൻ എന്റെ പ്രവൃത്തി അറിയുന്നു, ഭയങ്കര പരിപാടിയാണ് സഭ. സുവിശേഷീകരണം ഒരു വശത്തൂടെ നടക്കുന്നു, പിന്നെ പാവങ്ങളെ സഹായിക്കുന്ന വേറൊരു വശത്തൂടെ നടക്കുന്നു, അതിൻ്റെ അപ്പുറത്ത് ക്യാമ്പ് നടക്കുന്നു, ഇതിൻ്റെ അപ്പുറത്ത് വയനാട്ടിലെ കോൺഫറൻസ് നടക്കുന്നു. ഭയങ്കര പരിപാടിയാണ് സഭയ്ക്കകത്ത്. കർത്ത പറഞ്ഞതെല്ലാം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? തെറ്റാന്നാണോ പറഞ്ഞേ? അല്ല, ആക്റ്റീവ് ചർച്ച്. നിന്റെ പ്രവൃത്തി ഞാൻ അറിയുന്നെന്ന്. എന്തൊക്കെയാ? ഭയങ്കര പരിപാടിയാണ് അല്ലേ? ഇതെല്ലാം കർത്താവിനറിയാം. കർത്താവ് അപ്രിഷിയേറ്റ് ചെയ്യുക. ഗുഡ്.
മക്കളാണ്. ഇനി ഇവിടെ അടുത്ത പറയാണ് സഹിഷ്ണുത ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞാൽ കഷ്ടങ്ങൾ വന്നപ്പോഴും പിടിച്ചു നിന്നു പിടിച്ചു നിൽക്കുക. അവര് പ്രശ്നം വന്നപ്പോഴും അവരെന്ത് ചെയ്യുന്നില്ല, തളർന്നു പോയില്ലെന്ന്. അവർ പിന്നെ സ്തോത്രമൊക്കെ പറഞ്ഞങ്ങ് മുന്നേറുന്ന സഭ ഒന്നാലും ചോദിക്കുക, ആ സഭയെക്കുറിച്ച് നിങ്ങൾ തന്നെ പറയും. പ്രശ്നം വന്നിട്ടും ആടിയും വിഷയങ്ങളൊക്കെ വന്നിട്ടും അത് കഴിയുമ്പോഴും അടുത്ത ഞായറാഴ്ച സാക്ഷ്യ സ്തോത്രം, എന്റെ കർത്താവ് ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ സഭയെക്കുറിച്ച് നമ്മൾ തന്നെ പറയും. അവിടെ അല്ലേ ഉണർവ്? പിന്നെ അടുത്ത വേറെ കാര്യമുണ്ട്, കൊള്ളരാത്തവരെ സഹിച്ചുകൂടാത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് പ്രശ്നക്കാരുണ്ടെങ്കിൽ അവനെ എവിടെ നിന്ന് എന്ത് ചെയ്യുക? അവനെ അഴിച്ച് പുറത്താക്കുന്ന സഭ. കൊരിന്ത് സഭ എങ്ങനെയല്ലായിരുന്നു കേട്ടോ, കൊരിന്ത് സഭ അപ്പന്റെ ഭാര്യ വെച്ചുകൊണ്ടിരിക്കുന്നവനെ കൂളായിട്ട് അവരെന്ത് ചെയ്തുകൊണ്ടിരിക്കുക? അവര് സഹോദരനെ സ്തോത്രം പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ മതി, എല്ലാത്തിനും പരിഹാരമുണ്ടെന്ന് പറഞ്ഞ് കൊരിന്ത് സഭ നിൽക്കുക. പൗലോസ് ചോദിച്ചു, ഈ അധർമ്മം ഈ അക്രമം പ്രവർത്തിച്ചവനെ എന്ത് ചെയ്യണം? അവനെ പുറത്താക്കണം. അപ്പം ഈ എഫേസ സഭ ഒരു മാതൃകയാ. കൊളരാത്ത ഒരുത്തനെ കണ്ടപ്പോഴത്തേന് അവനെ ഇനി വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല, അവനെ പുറത്തു കള. അതിനിടെ കള്ള അപ്പോസ്തലന്മാർ, അതാണ് ഇന്നത്തെ ഏറ്റവും വലിയൊരു കാര്യം, അവരെ കൃത്യമായിട്ട് കണ്ടുപിടിച്ചു. കൃത്യമായിട്ട് കള്ള അപ്പോസ്തലന്മാരെ കണ്ടുപിടിച്ച സഭ. കാരണം ഇവർ അപ്പോസ്തലന്മാരെന്ന് പറഞ്ഞ അത്ഭുത അടയാളം പറയുന്ന മുഴുവൻ. പക്ഷെ എഫേസ സഭ ഒരു കാര്യം കൂടെ നോക്കിയാൽ അറിയോ, പൗലോസ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എന്നറിയോ, ഈ അത്ഭുത അടയാളമൊന്നും അല്ല, അതുണ്ട് ശരിയാണ്, അപ്പോസ്തലന് വേറെ ലക്ഷണം കൂടി ഉണ്ട് എന്നറിയാവോ? എന്താ അപ്പോസ്തല ലക്ഷണം? എന്താ? കഷ്ടം സഹിക്കുക. ആ അപ്പം എഫേസോസിലെ സഭയ്ക്ക് മനസ്സിലായി, ഈ അപ്പോസ്തലന്മാർ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ താമസിച്ച് ഹെലികോപ്റ്ററൊക്കെ ഇറങ്ങുന്ന ആൾക്കാരാ, ഇവർക്ക് കഷ്ടം എന്ന് പറഞ്ഞ കാര്യം അറിയത്തേയില്ല, ആപ്പോൾ അത്ഭുതമടയാളം അറിയത്തുള്ളൂ. അപ്പൊ പറഞ്ഞു കള്ളേ അപ്പോസ്തോലൻ തിരിച്ചറിഞ്ഞു. നമുക്ക് മനസ്സിലാകാൻ ഇപ്പോഴും ബുദ്ധിമുട്ടാ, നമ്മൾ ഈ അത്ഭുത അടയാളം കണ്ടിട്ടങ്ങ് മയങ്ങിയിരിക്കുക. കാരണം എന്നാ അറിയോ, അത്ഭുത അടയാളല്ല അപ്പോസ്തോലത്തിന്റെ ലക്ഷണം, കഷ്ടം സഹിക്കുക. അങ്ങനെയുള്ളൊരു അപ്പോസ്തോലനെ കാണിച്ചതാ. ആമേൻ. ഞാൻ വരാൻ പുറകെ. ഇത് ഫൈവ് സ്റ്റാർ ഹോട്ടലല്ല അപ്പോസ്തോലന്മാർ മുഴുവൻ, ഹെലികോപ്റ്ററിലാണ് കറക്കം മുഴുവൻ. അത് ഹെലികോപ്റ്റർ അത്യാവശ്യം ചെല്ലാനായിട്ട് ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നത് എനിക്ക് വിരോധമൊന്നുമില്ല കേട്ടോ. ഈ വലിയ മണിമാളികയും പണിത് ആഡംബരപൂർണമായ ജീവിതം നയിച്ചിട്ട് ഇടയ്ക്കൊരു അത്ഭുതം നടത്തിയാൽ അപ്പോസ്തോലനാകത്തില്ല. ഗ്രാമങ്ങളിൽ കാണും, വടക്കേന്ത്യയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അപ്പോസ്തലന്മാർ കഷ്ടം സഹിച്ച് ജോലി ചെയ്യുന്നവർ, കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ. ലെറ്റ് എസ് റെസ്പെക്ട് ദം. ദൈവസഭയ്ക്ക് പറ്റിയ ഏറ്റവും വലിയ പരാജയങ്ങളിലൊന്നാണ്, നിങ്ങൾക്കറിയാവോ കാര്യം? ചില വർഷങ്ങൾക്ക് മുമ്പ്, 10, 20, 50 വർഷങ്ങൾക്ക് മുമ്പ് ദൈവസഭയിലെ ഹീറോസ് ആരായിരുന്നു അറിയാവോ? മിഷണറിമാർ, ദൂരസ്ഥലങ്ങളിൽ കർത്താവിനെ അറിയാത്ത ഇടങ്ങളിൽ കഷ്ടം സഹിച്ച് വേല ചെയ്യുന്നവർ, അവരായിരുന്നു ഹീറോസ്. രണ്ട്, കർത്താവിന് വേണ്ടി രക്തസാക്ഷികളായവർ, അവരെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് ദൈവസഭ അഭിമാനം കൊണ്ടിരുന്നത്. അവരെക്കുറിച്ച് ഓർക്കുമ്പോൾ അവരെപ്പോലെ ആയിത്തീർണമെന്നുള്ളതായിരുന്നു ദൈവസഭയുടെ കഴിഞ്ഞ കാലത്തെ ഏറ്റവും വലിയ ആഗ്രഹം. മിഷണറിമാരും മാർട്ടിയേഴ്സ് രക്തസാക്ഷികളും ഇപ്പം ആരായി മാറിയെന്നറിയാവോ? ഇപ്പം സെലിബ്രിറ്റീസായി മാറി. ദൈവസഭയ്ക്ക് സംഭവിച്ച പരാജയങ്ങളിലൊന്ന്, ഇപ്പൊ സെലിബ്രിറ്റീസിനെ കണ്ടിട്ട് ആള് കൂടെ നടത്ത് ആൾക്കാരെ കണ്ടിട്ട് ആവേശം കൊള്ളുക. Shame upon you. അല്ല സഹോദരങ്ങളെ, ദൈവസഭ അങ്ങനല്ല വളർന്നു വന്നത്. ഇത് പീഡനങ്ങളിലൂടെ കഷ്ടങ്ങളിലൂടെ അനേകം രക്തസാക്ഷികളുടെ രക്തം വിലയായി കൊടുത്ത പ്രസ്ഥാനമായത്. പ്രസ്ഥാനം എന്ന് പറയാൻ പറ്റത്തില്ലെങ്കിൽ ഞാൻ പറയാം, അതായത് അല്ലാതെ കുറച്ച് സെലിബ്രിറ്റീസ് കൈപൊക്കി ആൾക്കാരെ താഴെ വീഴ്ത്തി ഇൻഫ്ലുവൻസ് ചെയ്തൊരു പ്രസ്ഥാനമല്ല ഇത്. അങ്ങനെ ആളെ കൂട്ടാം, പക്ഷെ ദൈവസഭയിൽ കാണത്തില്ല. കഷ്ടങ്ങളിലൂടെ അനേകം ദൈവമക്കളുടെ രക്തം ചിന്തിയതാ ദൈവസഭ. കർത്താവ് പ്രാണനാഥൻ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയതാ. ആവേശം കൂടി പോകുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക, കാരണം ചില സമയത്ത് ചിലത് കാണുമ്പം പറയാതിരിക്കാൻ പറ്റത്തില്ല. തിരിച്ചറിയണം. എഫേസ്യ സഭ തിരിച്ചു പറഞ്ഞു, ചില ആൾക്കാർ അപ്പോസ്തലന്മാരെന്ന പേര് പൊടി അത്ഭുതമൊക്കെ നടക്കുന്നുമുണ്ട്, പക്ഷേ അവർ കള്ള അപ്പോസ്തലന്മാരാണെന്ന് എഫേസ്യ സഭ തിരിച്ചറിഞ്ഞു. പക്ഷെ നാലാം വാക്യമാണ് എന്നെ വേദനിപ്പിച്ച കാര്യം, ഞാനിപ്പോഴും ചിന്തിക്കുന്ന കാര്യം. ഈ വാക്യം എൻ്റെ ഹൃദയത്തോടെ ഇടപെട്ട വാക്യം അതാ, എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറയുവാനുണ്ട്. ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം. ആദ്യ സ്നേഹമില്ലാതെ നമുക്ക് പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റും? ആദ്യ സ്നേഹമില്ലാതെ സുവിശേഷം പറയാൻ പറ്റും? ആദ്യ സ്നേഹമില്ലാതെ പാവങ്ങളെ സഹായിക്കാൻ പറ്റും? ആദ്യ സ്നേഹമില്ലാതെ ഒത്തിരി പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റും? പക്ഷെ കർത്താവ് നോക്കിയപ്പം ഇത്രയും ആക്റ്റീവായിട്ടുള്ള സഭ കള്ള അപ്പോസ്തലന്മാരെ തിരിച്ചറിഞ്ഞ സഭ, പ്രവർത്തനങ്ങൾ ഒത്തിരിയുള്ള സഭ. പക്ഷെ ഒരു കുഴപ്പം എന്നറിയോ, ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു പോയി. എന്താദ്യ സ്നേഹം? ആദ്യ സ്നേഹം അറിയണമെങ്കിലേ ആരെ നോക്കണം എന്നറിയോ, ഈ അടുത്തിടെ രക്ഷിക്കപ്പെട്ട ആൾക്കാരെ നോക്കണം. അപ്പോൾ ആദ്യ സ്നേഹം കാണാൻ പറ്റുന്നേ. ഞാൻ അങ്ങനെയുള്ള ചില സഹോദരന്മാരെ കണ്ടിട്ട് ഞാൻ അടുത്തിരുന്ന് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവ് എന്നെ ഇതുപോലെ ഒന്നാക്കണമെന്ന്. ഏതാ ഈ അടുത്തിടെ രക്ഷിക്കപ്പെട്ട ഈ സഹോദരനെ പോലെ എന്നെ ഒന്ന് മാറ്റണേയെന്ന് ഞാൻ ഇവിടെ വെച്ച് പ്രാർത്ഥിച്ചു. എന്താ ആദ്യ സ്നേഹം? ഒറ്റ ചിന്തയുള്ള ആദ്യ സ്നേഹത്തിൽ ആ ഒരൊറ്റ വ്യക്തി മാത്രമാണ്. വിവാഹ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട നമുക്ക് ആദ്യ സ്നേഹം അറിയാൻ പറ്റുന്നത്. കല്യാണം കഴിക്കുന്ന കാലത്ത് എങ്ങനെയാണ്? ജോലി എന്നവരാണെങ്കിൽ മിക്കവാറും പണി പോകാൻ സാധ്യതയുണ്ട്. കാരണം എന്താണെന്നറിയോ, എപ്പോഴും ഫോൺ വിളി, ചെറിയ ഗ്യാപ്പിൽ ഫോൺ വിളി, മെസ്സേജ് അയക്കുന്നു, എപ്പോഴും കാണണം, അടുത്തിരിക്കണം, സംസാരിക്കണം, ഒരുമിച്ചായിരിക്കണം. ഇതാദ്യ സ്നേഹം. സൗരങ്ങളെ രക്ഷിക്കപ്പെട്ട നാളുകളിൽ എങ്ങനെയായിരുന്നു? എനിക്കെങ്ങനെയായിരുന്നു? ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, രക്ഷിക്കപ്പെട്ട സമയത്ത് ഒറ്റ ചിന്തയുള്ളൂ, ഒരേ ഒരു ചിന്ത. അപ്പൊ ഞാൻ പഠിക്കുന്നുണ്ട്, അത് കഴിഞ്ഞപ്പോൾ ജോലി ചെയ്യുന്നുണ്ട്, ഇതെല്ലാം ജോലി ചെയ്യുമ്പോഴും പഠിക്കുമ്പോഴൊക്കെ ചിന്തയൊന്നേ ഉള്ളൂ, കർത്താവിൻ്റെ കൂടെ ഇരിക്കണം, കർത്താവിൻ്റെ അടുക്കലേക്ക് ചെല്ലണം. ജോലി ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, പാഞ്ഞു പിടിച്ച് പോവുക, കാരണം വേറൊന്നുമല്ല, കർത്താവിൻ്റെ കൂടെ പ്രാർത്ഥനയിൽ നിന്നിരിക്കണം, വചനം ധ്യാനിക്കണം. എവിടെ മീറ്റിംഗ് ഉണ്ടെങ്കിലും പാഞ്ഞു കുറച്ച് പോവുക, കാരണം എന്താ, മീറ്റിംഗ് കർത്താവിൻ്റെ വചനം കേൾക്കണം. ഇതാണ് ഞാൻ ആദ്യ സ്നേഹം എന്ന് പറയുന്നത്. ദൈവം ചിലരെയെങ്കിലും നമ്മുടെ നടുവിൽ അവശേഷിപ്പിച്ചിട്ടുണ്ട്, പുതിയതായിട്ട് വിശ്വാസി വരുന്ന ചില ആൾക്കാർ ആദ്യ സ്നേഹം കാണിക്കാൻ. കാരണം അറിയോ, അല്ലെ നമ്മൾ മറന്നുപോകും. എന്താ ആദ്യ സ്നേഹം? ചിലരെ കണ്ടു പഠിക്കാനുണ്ട് കേട്ടോ, ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, കൊണ്ടാ പേര് പറയണമെന്ന് എനിക്കുണ്ട്, പക്ഷെ ഞാൻ പേര് പറയുന്നില്ല. ശ്രദ്ധിച്ചാൽ മതി, ഇതിൻ്റെ അകത്ത് നമ്പർ വളരെ കുറവായിരിക്കും, മേ ബി 1, 2, 3 അത്രേ കാണുള്ളൂ. പക്ഷെ അവരെ കാണുമ്പോൾ നമുക്കറിയാം ഒറ്റ കാര്യമുള്ളൂ, അത് ആദ്യ സ്നേഹം. കർത്താവ് പറയാതെ മിസ് ചെയ്തു പോയേ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ ആ വാക്യം കേട്ടിട്ടുണ്ട്, 2-ാം അധ്യായം. എടുത്തെങ്കിലും കുഴപ്പമില്ല, അതിന്റെ 2-ാം വാക്യം. നീ ചെന്ന് യെരുശലേം കേൾക്കി വിളിച്ചു പറയേണ്ടത് യഹോ ഇപ്രകാരം അരുളി ചെയ്യുന്നു, മരുഭൂമിയിൽ വിതയ്ക്കാത്ത ദേശത്ത് തന്നെ നീ എന്നെ അനുഗമിച്ചു നടന്ന എന്റെ യൗവനത്തിലെ ഭക്തിയും വിവാഹം നിശ്ചയിച്ച കാലത്തിലെ സ്നേഹവും ഞാൻ ഓർക്കുന്നു. എവിടെയാണെന്നറിയോ, മരുഭൂമിയിൽ വിതയ്ക്കാത്ത ദേശത്ത് നീ എന്നെ അനുഗമിച്ചു നടന്നതിന്റെ ഭക്തി ഞാൻ ഓർക്കുന്നെന്ന്. ഇസ്രായേൽ മറന്നുപോയി. എന്തായിരുന്നു ഇസ്രായേൽ മരുഭൂമിയിൽ കർത്താവിനെ അനുഗമിച്ചത്? എങ്ങനെയാ, പിറുവിറുക്കുന്നതിന് കുറച്ചുപേരൊക്കെ ഉണ്ടെന്നേ, പക്ഷെ അതിന്റെ നടുവിലും പെസഹ, ചോരത്തളി, 10 അത്ഭുതങ്ങൾ, ബാധ, 10 ബാധയും ഒക്കെ ആയിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, 10 ഒരു ബാധ വന്ന് വീഴുക. ഇസ്രായേൽ പാർക്കുന്ന സ്ഥലത്ത് ബാധയില്ല, അപ്പുറത്ത് ഫറവോന് സൈന്യവും പാർട്ടികളും എല്ലാം ബാധയാൽ ഇങ്ങനെ ബാധിക്കപ്പെട്ടിരിക്കുക. അങ്ങനെ ഏറ്റവും അവസാനത്തെ എന്താണ്, കുഞ്ഞാടിനെ യാഗം കഴിച്ച് അവരിറങ്ങിപ്പോകുന്നൊരു പോക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? അത് കഴിഞ്ഞപ്പോഴാണ് നേരെ ചെങ്കടൽ നിൽക്കുന്നത്. ചെങ്കടൽ ദൈവം രണ്ടായിട്ട് പിരിച്ച് അതിന്റെ നടുവിലൂടെ നിൽക്കുക. മരുഭൂമിയിൽ വിതയ്ക്കാത്ത ദേശത്ത് നീ എന്നെ അനുഗമിച്ച് നടന്ന ഭക്തി, വിവാഹം നിശ്ചയിച്ച കാലത്തെ സ്നേഹവും ഞാൻ ഓർക്കുന്നെന്ന് കർത്താവ് പറയുക. ഇപ്പൊ നമ്മളുടെ കർത്താവിന് പറയാനുള്ള അറിയോ, രക്ഷിക്കപ്പെട്ട നാളുകളിൽ നിങ്ങൾക്കുണ്ടായിരുന്ന ഭക്തിയും സ്നേഹവും ഞാൻ ഓർക്കുന്നു. നമ്മൾ ഓർക്കുന്നുണ്ടോ? കർത്താവ് ഓർക്കുന്നുണ്ട്. കർത്താവ് കുറിച്ചു വെച്ച കാര്യം, കാരണം കർത്താവിൻ്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന ഇതുപോലൊരു കാര്യം വേറെ ഇല്ല. എന്താ, യേശു മാത്രം. ചിന്തകളിൽ യേശു നിറഞ്ഞു നിൽക്കുന്നു, ബാക്കി കാര്യങ്ങൾ മാറ്റിവെച്ച് യേശുവിൻ്റെ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നു. എവിടെ പ്രാർത്ഥനയുണ്ടെന്ന് കേട്ടാൽ ഓടിപ്പോകുന്നു. ഇപ്പോഴോ ഞായറാഴ്ചത്തെ മീറ്റിംഗ് നല്ലൊരു പ്രസംഗമാണെങ്കിൽ നമുക്ക് തൃപ്തിയായി, അല്ലെങ്കിൽ 1-2 പാട്ടുകൾ ഇച്ചിരി ഉണർവുണ്ടായാൽ നമുക്ക് തൃപ്തിയായി. കർത്താവ് പറയുക, നിന്റെ യൗവനത്തിലെ സ്നേഹം, വിതയ്ക്കാത്ത ദേശത്ത് നീ എന്നെ അനുഗമിച്ചു കിടന്ന ഭക്തി ഞാൻ ഓർക്കുന്നു. ഓർമ്മയുണ്ട് കർത്താവിന്. സ്വരമുള്ള ഞാൻ നിങ്ങളോട് സംസാരിക്കുകയല്ല, ഇത് പ്രൈമറിലി ഞാൻ എന്നോട് സംസാരിക്കുന്ന കാര്യമാണ്. കർത്താവിനെ ചൂണ്ടിക്കാണിച്ചെന്നൊരു കാര്യമാണ്. എവിടെയാണ് നഷ്ടപ്പെട്ടെന്നറിയാവോ? കർത്താവ് പറഞ്ഞു, എന്നേക്കാൾ ഉപരി അപ്പനെയോ അമ്മയോ ഭാര്യയോ മക്കളെയോ സഹോദരന്മാരെയോ സഹോദരിമാരെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് കൊള്ളാകുന്നവനല്ല. കർത്താവിന്റെ വാക്കുകൾ വളരെ ശക്തമാണ്. നോ കോംപ്രമൈസ്. എവിടെയാ ഫയർ പോയെന്ന് മനസ്സിലായോ? സ്നേഹം മാറിപ്പോയി, അതിന്റെ നടുക്ക് ആരൊക്കെയോ വന്ന് കയറി. കർത്താവിന്റെയും നമ്മുടെയും ആ സ്നേഹത്തിന്റെ നടുവിലേക്ക്. ബാക്കി കർത്താവിനെ അറിഞ്ഞ സമയത്ത് എങ്ങനെയാ? അപ്പൻ അമ്മ, ഐ ഡോണ്ട് കെയർ. അവരെന്ത് വേണം വിചാരിച്ചോട്ടെ, അവരെ ഒഫൻഡ് ചെയ്യാൻ മടിയില്ല. ആണോ അല്ലയോ? അതുകൊണ്ട് നമ്മൾ പലരും സ്നാനപ്പെട്ടതല്ലേ? അല്ല, സ്നാനപ്പെടുത്തില്ലായിരുന്നു. Am I right? എന്തുകൊണ്ടാ സ്നാനപ്പെട്ടെ? ആ പാരമ്പര്യം, അനേക വർഷങ്ങളായിട്ട് നിന്ന പാരമ്പര്യം നമ്മൾ ബ്രേക്ക് ചെയ്തതിന്റെ കാര്യം എന്താ? ഒറ്റ റീസണേ ഉള്ളൂ. എന്നറിയാമോ? അപ്പൻ അമ്മ അതിന്റെ നടുവിൽ. യേശുവിനെ കണ്ടപ്പോ അപ്പനെ അമ്മയ്ക്കൊന്ന് മാറ്റി സൈഡിലോട്ട് വെച്ചിട്ട് നമ്മൾ പറഞ്ഞു, യേശു മതി. അത് ആദ്യ സ്നേഹത്തിന്റെ പ്രത്യേകത. ആരെ വേണമെങ്കിലും വെറുപ്പിക്കാൻ തയ്യാറാ. ചിന്തയിലൊറ്റ കാര്യമുള്ളൂ, കർത്താവിന്റെ കൂടെ പ്രാർത്ഥിക്കണം. നടക്കുന്ന വഴിയിലെ ചിന്തകൾ അവിടെയാണ് നിറഞ്ഞു നിന്നത്. പക്ഷേ കർത്താവ് പറയാ, മാറിപ്പോയി, ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു. യേശു പറഞ്ഞു, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും, എന്റെ വചനം പ്രമാണിക്കും. സ്വരങ്ങൾ, ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻ്റ്. ഇത് പറയണം, ഇനി ഏതിൽ നിന്ന് വീണിരിക്കുന്നു ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. എന്താ ആദ്യം? റിമെമ്പർ, ഓർക്കണമെന്ന കർത്താവ് പറഞ്ഞത്. എവിടെന്നാ വീണിരിക്കുന്നത്? NIV ട്രാൻസ്ലേഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഫ്രം വാട്ട് ഹൈറ്റ് യു ആർ ഫോളൺ, ഏത് പൊക്കത്തിൽ നിന്നാണ് നീ വീണിരിക്കുന്നത്, നീ ഓർത്ത് മാനസാന്തരപ്പെടുക. ഒന്നാമത്തെ കാര്യം, ആദ്യം ഓർക്കണം. എന്തോർക്കണം? രക്ഷിക്കപ്പെട്ട സമയത്ത് ഞാൻ എങ്ങനെയായിരുന്നു എന്നൊന്ന് ഓർക്കണം. എങ്ങനെയായിരുന്നു? ഹലോ സഹോദരിമാരെ, രക്ഷിക്കപ്പെട്ട സമയത്ത് എങ്ങനെയായിരുന്നു? ഒറ്റ ചിന്തയുള്ളായിരുന്നു യേശു. ആ ആ യേശുവിനോടുള്ള സ്നേഹമാണ് ബാക്കി പ്രതിബന്ധങ്ങളെ ഓവർകം ചെയ്യാനായിട്ട് നമ്മെ സഹായിച്ചത് അല്ലേ? എത്രമാത്രം എതിർപ്പായിരുന്നല്ലേ? ഒരെതിർപ്പും ഇല്ലായിരുന്നു ആരെങ്കിലും ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. ഹൃദയത്തിനകത്ത് കത്തിയ സ്നേഹം ബാക്കി എല്ലാ മതിലുകളെ നമ്മൾ ഇടിച്ചു കളഞ്ഞു. കാരണം ഒറ്റ ചിന്തയുള്ള ആര് ഒഫൻഡഡ് ആയാലും കുഴപ്പമില്ല, എനിക്ക് യേശു. ഭയമുണ്ട് ചില സമയത്ത്, സംശയങ്ങൾ, പല പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അതിന്റെ നടുവിൽ ഈ സ്നേഹം നമ്മളെ സകലതും ഓർക്കം ചെയ്യാൻ പ്രാപ്തരാക്കി. ഞാൻ ഓർക്കുന്നുണ്ട് ഇപ്പോഴും. പ്രാർത്ഥന കഴിഞ്ഞ് രാത്രി വീട്ടിൽ ചെല്ലുമ്പം, ഞാൻ താമസിച്ചുകൊണ്ടിരുന്ന റൂമിൽ ചെല്ലുമ്പോഴത്തേന് കൂട്ടുകാരെതിരാ. കാരണം അമ്മക്ക് പ്രാർത്ഥനയ്ക്ക് പോകുന്ന ഇഷ്ടമല്ല. ബാത്റൂമിലെ ലൈറ്റിട്ട് അടുക്കളയിലിരുന്ന് ഭക്ഷണം കഴിച്ചത് ഞാൻ ഓർക്കുന്നു ഇപ്പം. കാരണം അടുക്കളയിൽ ലൈറ്റിട്ട് കഴിഞ്ഞാൽ ആ വെട്ടം ഇപ്പുറത്തേക്ക് വരും, അമ്മമാർക്ക് ദേഷ്യമാവും. പക്ഷേ എനിക്ക് മടിയില്ലായിരുന്നു. ശബ്ദം ഉണ്ടാക്കാതെ പതിയെ ബാത്റൂമിലെ ലൈറ്റിട്ടിട്ട് ആ ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ കിട്ടുന്ന കുറച്ച് ഭക്ഷണം എടുത്ത് കഴിക്കുമ്പം ഒരു പ്രശ്നവുമില്ല. കാരണം അറിയാവോ? ഹൃദയത്തിനകത്ത് കത്തിയ ദേഷ്യനോടുള്ള സ്നേഹമായിരുന്നു. വേറൊന്നും ബാധിച്ചില്ല. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഒറ്റ കാര്യം മാത്രമേ ഉള്ളായിരുന്നു, യേശു. ഭാവിയെക്കുറിച്ച് ചിന്തിച്ചില്ല. പാട്ടുകാരൊക്കെ പാടിയ പോലെ ആഴം ആഴിയെന്നോർത്തില്ല, ആഴം ആരാഞ്ഞില്ല, അലകൾക്ക് ഞാൻ തെല്ലും ഭയപ്പെട്ടില്ല, ഇറങ്ങി ഞാൻ പ്രിയനെ സമുദ്രത്തിൻ നടുവിൽ. അതായിരുന്നു. എങ്ങോട്ടേക്കാ പോകുന്നു എന്നറിയത്തില്ല. നാളെ എന്തായി തീരുമെന്ന് അറിയത്തില്ല. ഭാവി എന്താവും ചിന്തിച്ചിട്ടേ ഇല്ല. ഇപ്പൊ ചിന്തിക്കുന്നുണ്ട്. ഇപ്പൊ ചിന്ത വന്നു, അത് താഴെ പോയത്. എന്റെ കാര്യം പറഞ്ഞേ, പണ്ട് ഭാവിയെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം ഒരു സഹോദരനോട് സംസാരിച്ചു. ആ സഹോദരൻ്റെ അടുത്ത് പറഞ്ഞു, ബ്രദറേ, കർത്താവിന് വേണ്ടി ഇറങ്ങിയപ്പോഴത്തേന് ഒന്നും ചിന്തിച്ചില്ലായിരുന്നു. പക്ഷെ കഴിഞ്ഞ ദിവസം ഹൃദയത്തിലൊരു സന്തോഷം, നാട്ടിൽ എനിക്കൊരു വീടുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം എനിക്ക് മനസ്സിലായി. ഞാൻ പിന്മാറ്റത്തിലാണെന്ന് ഞാൻ നിലവിളിച്ച്, കർത്താവേ എനിക്കൊന്നും വേണ്ട, കർത്താവ് മാത്രം മതി. ഞാൻ പറഞ്ഞത് അങ്ങയുടെ തലമുറ അന്യം നിന്ന് പോയിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞു വന്നേ. ഇപ്പോഴും ഉണ്ട് യേശുവിന് വേണ്ടിയിട്ട് എന്തും ത്യജിക്കാൻ മനസ്സുള്ളൊരു തലമുറ. അവരെ കണ്ടിട്ടാ കർത്താവ് നമുക്ക് മാനസാന്തരം തരുന്നേ, എനിക്ക് മാനസാന്തരം തന്നത്. ഒരു സമയത്ത് യേശുവിനേക്കാൾ അധികമായിട്ട് ഒന്നും വേണ്ട, യേശു മാത്രം മതി എന്ന് ചിന്തിച്ച സ്ഥാനത്ത് നാളുകൾ കഴിഞ്ഞപ്പം കുടുംബത്തിൽ അംഗങ്ങൾ കൂടി, സാഹചര്യങ്ങൾ കൂടി, നിട സഹോദരൻ വീണ്ടും പറഞ്ഞു, ബ്രദറെ എന്റെ വീട്ടിലിരിക്കുന്ന ഓരോ സാധനത്തെയും ഞാൻ നോക്കി, ഓരോരോ സാധനങ്ങൾ എനിക്ക് മനസ്സിലായി, പലതിനോടും എനിക്ക് അറ്റാച്ച്മെന്റ് ഉണ്ട്. ഞാൻ പറഞ്ഞു, കർത്താവേ എനിക്കിതൊന്നും വേണ്ട, യേശു മാത്രം മതി. സഹോദരങ്ങളെ അറ്റാച്ച്മെന്റ് ആയി പോയോ? ഇല്ലാത്തതിലുള്ള പരാതി, ഉള്ളതിലുള്ള അഹങ്കാരം ആണോ? കർത്താവ് പറഞ്ഞു, നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. എന്താ ആദ്യത്തെ പ്രവൃത്തി? ഒറ്റ ചിന്തയുള്ളൂ, വചനം വായിക്കണം, പ്രാർത്ഥിക്കണം, കൂട്ടായ്മ എവിടെയുണ്ടെങ്കിലും ഓടിപ്പോകണം, സഹോദരന്മാരുടെ കൂടി ഇരുന്ന് സംസാരിക്കണം, പാട്ടുപാടണം. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, മണർകാട് പള്ളിയുടെ മുൻവശത്ത് ഞാനും ബിനോയ് സഹോദരൻ, ഞങ്ങൾ അവിടെ കുറച്ച് വരുന്ന ചെറുപ്പക്കാർ ഒരുമിച്ച് കൂടി പ്രയർ മീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. രാത്രി 2 മണിവരെ ഞങ്ങൾ പാടിയിട്ടുണ്ട്. 10 മണിയൊക്കെ ആകുമ്പോൾ ഇങ്ങനെ കൂടി ഇരുന്ന് പാട്ട് പാടുക, കുറച്ച് ചെറുപ്പക്കാരൊരുമിച്ച് ചേർന്ന് രാത്രി 2 മണിവരെ പാടി. പോകാൻ എന്നിട്ടും മനസ്സില്ലായിരുന്നു, കാരണം ഒറ്റ കാര്യമുള്ളൂ, ഹൃദയത്തിനകത്ത് യേശു നിറഞ്ഞു നിൽക്കുക, അതാദ്യ സ്നേഹം. ഞാൻ പറഞ്ഞ സഹോദരങ്ങളെ, കർത്താവ് ഒരു വിളി നമ്മെ വിളിക്കുക മടങ്ങി വരാനായിട്ട്. ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെടുക. മാനസാന്തരം എന്ന് പറഞ്ഞാണല്ലോ, അത് ആഴമായൊരു ദുഃഖമാണ്. സോറി ലോർഡ് എന്ന് പറയുന്ന നല്ലത്, ഹൃദയത്തിൻ്റെ അകത്ത് കാര്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് കർത്താവേ ഞാൻ എത്രയോ താഴേക്കാണ് വീണുപോയത്, ഇപ്പം എൻ്റെ കുടുംബത്തെ ഒന്ന് സെക്യൂരിറ്റി, അവരുടെ സെക്യൂരിറ്റിയാണ് ഇപ്പം എൻ്റെ വിഷയം, എൻ്റെ ജോലിയിലുള്ള സെക്യൂരിറ്റിയാണ് എൻ്റെ വിഷയം. പണ്ടങ്ങനെയല്ല, യേശുവിന് വേണ്ടെങ്കിൽ ജോലി വേണ്ട, ഞായറാഴ്ച ദിവസം ജോലിക്ക് പോകേണ്ടി വന്നു, ജോലി വേണ്ടെന്ന തീരുമാനം എഴുതി കൊടുക്കുക. കാരണം മുൻപിൻ ചിന്തയില്ല, ഒറ്റ ചിന്തയുള്ളൂ, കർത്താവിന് വേണ്ടാത്തൊന്നും എനിക്ക് വേണ്ട. ഇപ്പോഴോ ഇപ്പൊ ഭയം നമ്മളെ പിടികൂടിയിരിക്കുക, കാരണം അതെന്നറിയോ, എവിടെയോ സ്നേഹത്തിൻ്റെ ആ അക്കെട്ട് വിട്ടുപോയി. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. കണ്ണുകളെ അടയ്ക്കാം നമുക്കൊരു നിമിഷം. താങ്ക് യു ലോർഡ്. നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് കർത്താവിൻ്റെ മുമ്പിൽ കൊണ്ടുവെക്കാം. മാനസാന്തരം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഓർക്കുക എന്നുള്ളതാണ്. നമ്മുടെ ആദ്യ സ്നേഹത്തെ ഒന്ന് ഓർക്കാം. ഹൃദയത്തിൽ ആഴമായൊരു ദുഃഖം ഉണ്ടാകട്ടെ, ഒരു നിമിഷ നേരത്തേക്കുള്ള ദുഃഖമല്ല, അതിനെക്കുറിച്ച് ചിന്തിച്ച് എവിടെയൊക്കെ വീണുപോയി എന്നുള്ള ഓരോ കാര്യങ്ങളും ഒന്ന് ചികഞ്ഞെടുക്കാൻ തക്കവണ്ണം ദൈവസന്നിധിയിലൊന്ന് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ആഴമായൊരു ദുഃഖം, കർത്താവിൽ നിന്നെ അകറ്റിക്കളഞ്ഞ ഓരോ കാര്യങ്ങളോടുള്ള വെറുപ്പ് നമ്മുടെ ഹൃദയത്തെ ഭരിക്കട്ടെ. കർത്താവേ ഞങ്ങളോട് കരുണ തോന്നണമേ. കർത്താവ് പറയാണ്, നീ മാനസാന്തരപ്പെടാതിരുന്നാൽ നിന്റെ നിലവിളക്ക് അതിന്റെ നിലയിൽ നീക്കിക്കളയും എന്ന് പറഞ്ഞാൽ ഒരു സഭയെന്നുള്ള നിലയിൽ, മറ്റുള്ളവർക്ക് അനുഗ്രഹമാവുന്ന നിലയിൽ ഞാൻ നിന്നെ മാറ്റിക്കളയും. നിലവിളക്ക് മാറ്റുമെന്ന് പിന്നെ പ്രകാശം കാണത്തില്ല. മറ്റുള്ളവർക്ക് അനുഗ്രഹമായിരുന്ന സ്ഥാനത്ത് നിന്ന് മാറ്റിക്കളയുമെന്ന്, നിലവിളക്ക് മാറ്റിക്കളയുമെന്ന് കർത്താവിനോട് പറയാം. കർത്താവേ എനിക്കൊരവസരം കൂടി തരണേ എന്ന് നമുക്ക് നിലവിളിക്കാം. കർത്താവ് നല്ലത് കാണുന്നുണ്ട് കേട്ടോ, നമ്മുടെ പ്രവൃത്തി അപ്രഷിയേറ്റ് ചെയ്യുന്നുണ്ട് കർത്താവ്, നമ്മുടെ പ്രയത്നം അപ്രഷിയേറ്റ് ചെയ്യുന്നുണ്ട്. കള്ളയപ്പോസ്തലന്മാരെ കണ്ടുപിടിച്ചത് കർത്താവ് അപ്രഷിയേറ്റ് ചെയ്യുന്നുണ്ട്. കർത്താവിൻ്റെ നാമനിമിത്തം സഹിച്ചത്, യെസ് വെൽ ഡൺ, ഗുഡ്, വെരി ഗുഡ്, കർത്താവ് പറയുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം, നഷ്ടപ്പെട്ടു പോയ ആദ്യ സ്നേഹത്തിലേക്കൊന്നും മടങ്ങി വരുവാൻ നമ്മുടെ ഹൃദയങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുക.